യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും മടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് വായിക്കുന്ന ആരാ കേൾക്കുന്നു? ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോടുകൂടി ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാട് നാഥാൻ ഉണ്ടായത് എന്തെന്നാൽ, എന്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരു ആലയം പണിയുമോ? ഞാൻ ഇസ്രയേൽ മക്കളെ മിസ്രയേമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്നുവരെയും ഞാനൊരു ആലയത്തിൽ അധിവസിക്കാതെ കൂടാരത്തിലും നിവാസത്തിലുമല്ലോ സഞ്ചരിച്ചു വരുന്നത്. എന്റെ ജനമായി ഇസ്രയേലിനെ മേയ്പ്പാൻ ഞാൻ കൽപ്പിച്ചാക്കിയ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒന്നിനോട് എനിക്ക് ദേവദാരു കൊണ്ട് ഒരു ആലയം പണിയാതിരിക്കുന്നത് എന്ത് എന്ന എല്ലാ ഇസ്രായേൽ മക്കളോടും കൂടെ ഞാൻ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെ വെച്ചെങ്കിലും ഒരു ഭാഗം കൽപ്പിച്ചിട്ടുണ്ടോ? ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായി ഇസ്രയേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്തു നിന്ന് ആളുകളെ നോക്കി നടത്തുമ്പോൾ തന്നെ എന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടെ ഇരുന്നു. നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേര് പോലെ ഞാൻ നിന്റെ പേര് വലുതാക്കും. ഞാൻ എന്റെ ജനമായ ഇസ്രയേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കോണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എന്റെ ജനമായ ഇസ്രയേലിന് ഞാൻ ന്യായവന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കയില്ല. ഞാൻ എന്റെ സകല ശത്രുക്കളെയും അടക്കുന്നൊക്കെ സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവാവിനൊക്കെ ഒരു ഗ്രഹം ഉണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു പോകാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് എന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്ത് ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. ഞാൻ അവന്റെ രാജ്യത്വത്തിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ ശിക്ഷനെ മനുഷ്യരുടെ വടി കൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടി കൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കിൽ നിന്ന് ഞാൻ എന്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങിപ്പോവയില്ല. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എന്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഈ സകല വാക്കുകൾക്കും ദർശനത്തിനും തക്കവണ്ണം നാഥാൻ ദാവീദിനോട് സംസാരിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞു, എന്തെന്നാൽ, കർത്താവായ യഹോവയെ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ ആര്? എന്റെ ഗ്രഹവും എന്തുള്ളൂ? കർത്താവായ യഹോവയെ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് തരുവാനുള്ള ദീർഘകാലത്തെ കടിയന്റെ ഗ്രഹത്തെ കുറിച്ചും നീ അരുളിച്ചിരിക്കുന്നു. കർത്താവായ യഹോവയെ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. ദാവീദിനെ നിന്നോട് എന്ത് പറയണ്ടു? കർത്താവായ യഹോവയെ, നീ അടിയനെ അറിയുന്നത് നിന്റെ വചന നിമിത്തം നിന്റെ പ്രസാദപ്രകാരവുമല്ലോ നീ വൻകാര്യമൊക്കെയും ചെയ്ത് അടിയനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യഹോവയെ, നീ വലിയവനാകുന്നു, നിന്നെ പോലെ ഒരുത്തനും ഇല്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീ അല്ലാതെ ഒരു ദൈവവും ഇല്ല. നിനക്ക് ജനമായി വീണ്ടെടുപ്പാനും നിനക്കൊരു നാമം സമ്പാദിപ്പാനും നീ ചെന്നിരിക്കുന്ന ജനമായ ഇസ്രയേലിന് തുല്യമായ ഭൂമിയിൽ ഏതൊരു ജാതി ഉള്ളു? ദൈവമേ, നീ ഇസ്രയേലിൽ നിന്നും ജാതികളുടെയും അവരുടെ ദേവന്മാരുടെയും കൈവശത്തു നിന്നും നിനക്കായി വീണ്ടെടുത്തിരിക്കുന്ന നിന്റെ ജനം കാണിക്കെ അവർക്ക് വേണ്ടി വൻകാര്യവും അവരുടെ ദേശത്തിന് വേണ്ടി ഭയങ്കര വൻകാര്യങ്ങളും പ്രവർത്തിച്ചുവല്ലോ. നിന്റെ ജനമായി ഇസ്രയേലിനെ നിനക്ക് എന്നേക്കും ജനമായിരിക്കാൻ നീ നിനക്കായി സ്ഥിരപ്പെടുത്തി. യഹോവയെ, നീ അവർക്ക് ദൈവമായി തീർന്നിരിക്കുന്നു. ഇപ്പോഴും കർത്താവായ യഹോവയെ, നീ അടിയനെയും അടിയന്റെ ഗ്രഹത്തെയും കുറിച്ച് അരുളി ചെയ്ത വചനത്തെ എന്നേക്കും ഉറപ്പാക്കി അരുളപ്പാട് പോലും ചെയ്യണമേ. സൈന്യങ്ങളുടെ യഹോവ, ഇസ്രയേലിന്റെ ദൈവം എന്നിങ്ങനെ നിന്റെ നാമം എന്നേക്കും മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹം നിന്റെ മുൻപാകെ സ്ഥിരമായിരിക്കട്ടെ. ഞാൻ നിനക്കൊരു ഗ്രഹം പണിയുമെന്ന് നീ അടിയന് വെളിപ്പെടുത്തിയത് കൊണ്ട് ഇസ്രയേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ യഹോവയെ, നിന്നോട് ഈ പ്രാർത്ഥന കഴിപ്പാൻ അടിയൻ ധൈര്യം പ്രാപിച്ചു. കർത്താവായ യഹോവയെ, നീ തന്നെ ദൈവം, നിന്റെ വചനങ്ങൾ സത്യമാകുന്നു. അടിയനെ ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ അടിയന്റെ ഗ്രഹം തിരുമുൻപിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവയെ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗ്രഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അനന്തരം ദാവീദ് ഫെലിസ്തരെ ജയിച്ചടക്കി മൂലസ്ഥാനത്തിന്റെ ഭരണം ഫെലിസ്തരുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി. അവൻ മൂവാബിരെയും തോൽപ്പിച്ച് അവരെ നിലത്ത് കിടത്തി ചരടുകൊണ്ടാം അളന്നു. പുല്ലുവാൻ രണ്ട് ചരടും ജീവനോടെ രക്ഷിപ്പാൻ ഒരു ചരടുമായി അവൻ അളന്നു. അങ്ങനെ മൂവാബിർ ദാവീദിനെ ദാസന്മാരായി കപ്പം കൊടുത്തു വന്നു. യഹോബിന്റെ മകനായി ശോഭരാജാവായ ഹദദേസ്വർ നദീതീരത്തുള്ള തന്റെ ആധിപത്യം യഥാസ്ഥാനപ്പെടുത്തുവാൻ പോയപ്പോൾ ദാവീദ് അവനെ തോൽപ്പിച്ചു. അവന്റെ വക 1700 കുതിരസേവകരെയും 20,000 കോലാട് കാലാളുകളെയും ദാവീദ് പിടിച്ചു. രഥക്കുതിരകളിൽ 100 മാത്രം വെച്ചുകൊണ്ട് ശേഷം കുതിരകളെയൊക്കെയും കുതിരഞ്ഞരമ്പ് വെട്ടിക്കളഞ്ഞു. ശോഭരാജാവായ ഹദദേസേരിനെ സഹായിപ്പാൻ ബെന്നേശക്കിനോട് ചേർന്ന അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമ്യരിൽ 22,000 പേരെ സംഹരിച്ചു. പിന്നെ ദാവീദ് ദമ്മേശക്കിനോട് ചേർന്ന് അരാമിൽ കാവൽപ്പട്ടാളങ്ങളെ പാർപ്പിച്ചു. അരാമിരും ദാവീദിന് ദാസന്മാരായി തീർന്ന് കപ്പം കൊടുത്തു വന്നു. ഇങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഹദദേസെരിന്റെ വൃത്തന്മാർക്കുണ്ടായിരുന്ന പൊൻപരിചകളെ ദാവീദ് എടുത്ത് യെരുശലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസെരിന്റെ പട്ടണങ്ങളായ ബേദഹിയിൽ നിന്നും ബെരോത്തോയിൽ നിന്നും ദാവീദ് രാജാവ് അനവധി താമ്രവും കൊണ്ടുവന്നു. ദാവീദ് ഹദദേസെരിന്റെ സർവ്വസൈന്യത്തെയും തോൽപ്പിച്ചെന്ന് ഹമാത്ത് രാജാവായി തോയി കേട്ടപ്പോൾ ദാവീദ് രാജാവിനോട് കുശലം ചോദിക്കാനും അവൻ ഹദദേസെരിനോട് യുദ്ധം ചെയ്താനും തോൽപ്പിച്ചതുകൊണ്ട് അവനെ അഭിനന്ദിപ്പാനും തോയി തന്റെ മകൻ യോരാമിനെ രാജാവിന്റെ അടുക്കൽ അയച്ചു. ഹദദേസെരിന് തോയിയോട് കൂടെ കൂടെ യുദ്ധം ഉണ്ടായിരുന്നു. യോരാം വെള്ളി പൊന്നെ താമ്രം എന്നിവ കൊണ്ടുള്ള സാധനങ്ങളെ കൊണ്ടുവന്നു. ദാവീദ് രാജാവ് ഇതേ അരാമ്യർ മൊവാബിയർ അമോനിയർ ഫെലിസ്തീയർ അമാലേക്കിയർ എന്നിങ്ങനെ താൻ കീഴടക്കിയ സകല ജാതികളുടെയും പക്കൽ നിന്നും രഹോബിന്റെ മകനായ ശോഭരാജാവായി ഹദദേസെരിന്റെ കൊള്ളയിൽ നിന്നും എടുത്ത് വിശുദ്ധീകരിച്ച വെള്ളിയോടും പൊന്നിനോടും കൂടെ യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചു. പിന്നെ ദാവീദ് ഉപ്പ് താഴ്വരയിൽ വെച്ച് 11,000 അരാമ്യരെ സമൂഹിച്ച് മടങ്ങി വന്നപ്പോൾ തനിക്ക് കീർത്തി സമ്പാദിച്ചു. അവൻ ഏതോമിൽ കാവൽപ്പട്ടാളത്തെ ആക്കി. ഏതോമിൽ എല്ലായിടത്തും കാവൽപ്പട്ടാളങ്ങളെ പാർപ്പിച്ചു. ഏതോമിലൊക്കെയും ദാവീദിന് ദാസന്മാരായി തീർന്നു. ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രയേലിനെയും വാണു. ദാവീദ് തന്റെ സകല ജനത്തിലും നീതിയും ന്യായവും നടത്തിക്കൊടുത്തു. സെരൂയയുടെ മകൻ യോവാബ് സേനാധിപതിയും അഹീലൂദിന്റെ മകൻ യോവാശാഫാത്ത് മന്ത്രിയുമായിരുന്നു. അഹീത്തൂബിന്റെ മകൻ സാദൂക്കും അബിയാതാരിന്റെ മകൻ അഹീമേലേക്കും പുരോഹിതന്മാരും സെരായ രായസക്കാരനുമായിരുന്നു. യഹോയാദായുടെ മകൻ ബെനായാവ് ക്രേത്യർക്കും പ്ലേത്യർക്കും അധിപതിയായിരുന്നു. ദാവീദിന്റെ പുത്രന്മാരോ പുരോഹിതന്മാരായിരുന്നു. ബാറക്കുമോർ ഒന്ന് കോരിന്ത്യർ 13:13. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരവും ഉണ്ടായിട്ട് സകലമർമ്മങ്ങളും സകലജ്ഞാനവും ലഭിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ചിന്തിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം ചോദിക്കുന്നില്ല, തീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമുടിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ചാപ്റ്റർ 14. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാങ്ങിപ്പീൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ നമ്മ മർമ്മങ്ങളെ സംസാരിക്കുന്നു. പ്രവചിക്കുന്നവനോ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്തുന്നു. നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയവർദ്ധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. സൗരന്മാരെ, ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം വരും? കുഴൽ, വീണ എന്നിങ്ങനെ നാദം കൊടുക്കുന്ന നിർജീവ സാധനങ്ങൾ തന്നെയും നാദഭേദം കാണിക്കഴിഞ്ഞാൽ ഊതിയതോ നീറ്റിയതോ എന്തെന്ന് എങ്ങനെ അറിയും? കാവും തെരുവില്ലാത്ത നാദം കൊടുത്താൽ പടയ്ക്ക് ആർ ഒരുങ്ങും? അതുപോലെ നിങ്ങൾ നാവുകൊണ്ട് തെളിവായ വാക്ക് ഉച്ചരിച്ചുകഴിഞ്ഞാൽ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും? നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുമ്പോൾ ആകുമല്ലോ. ലോകത്തിൽ വിവിധ ഭാഷകൾ അനുമതിയുണ്ട്. അവയിലൊന്നും തെളിവാനില്ലാഞ്ഞല്ല. ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും, സംസാരിക്കുന്നവന് എനിക്കും ബർബരനായിരിക്കും. അതുകൊണ്ട് നിങ്ങളും ആത്മാവരങ്ങളെ കുറിച്ച് വാഞ്ചുള്ളവരായാൽ സഭയുടെ ആത്മീയവർദ്ധനയ്ക്കായി സഫലന്മാർ ആകുവാൻ ശ്രമിക്കുകയും അതുകൊണ്ട് അന്യഭാഷ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പാടും, ബുദ്ധി കൊണ്ടും പാടും. അല്ലാതെ നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മാവരും ഇല്ലാത്തവൻ നീ പറയുന്നത് ചെയ്യാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമീൻ പറയും? നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു സത്യം. മറ്റവൻ ആത്മീയവർദ്ധന വരുന്നില്ല താനും. നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഞാൻ ഇച്ഛിക്കുന്നു. സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിക്കുകയും ബുദ്ധിയിലെ മുതിർന്നവരാകുകയും. അന്യഭാഷകളാലും അന്യന്മാരുടെ അർഹങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എങ്കിലും അവരെന്റെ വാക്ക് കേൾക്കില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് അന്യഭാഷകളുടെ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല, അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അവിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്ക് തന്നെ. സഭയൊക്കെയും ഒരുമിച്ച് എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നുവെങ്കിൽ ആത്മപരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ? എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മപരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും. അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും. അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവിഞ്ഞു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റുപറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കും. ആകയാൽ എന്ത്? സഹോദരന്മാരെ, നിങ്ങൾ കൂടിവരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മീയ വർധനയ്ക്കായി ഉപകട്ടെ. അന്യഭാഷയിൽ സംസാരിക്കുന്നത് എങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനമില്ലെന്നാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. പ്രവാചകന്മാർ 2-3 പേര് സംസാരിക്കുകയും മറ്റുള്ളവർ വിചാരിക്കുകയും ചെയ്യട്ടെ. ഇരിക്കുന്നവനായി മറ്റൊരുത്തൻ വെളിപ്പാടുണ്ടായാലോ ഒന്നാമത്തെ മിണ്ടാതിരിക്കട്ടെ. എല്ലാവരും പഠിക്കാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടം ഇരിക്കുന്നു. ദൈവം കലക്കത്തിന്റെ ദൈവം അല്ല, സമാധാനത്തിന്റെ ദൈവം അത്രേ. വിശുദ്ധന്മാരുടെ സർവ്വസഭയിൽ എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങൾ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണവും പറയുന്നതുപോലെ കീഴടങ്ങിയിരിക്കാൻ അല്ലാതെ സംസാരിക്കാൻ അവർക്ക് അനുവാദമില്ല. അവർ വല്ലതും പഠിപ്പാനിച്ചിരിക്കുന്നു എങ്കിൽ വീട്ടിൽ വെച്ച് ഭർത്താക്കന്മാരോട് ചോദിച്ചുകൊള്ളട്ടെ. സ്ത്രീ സഭയിൽ സംസാരിക്കുന്നത് അനുചിതമല്ലോ. സ്ത്രീ വചനം നിങ്ങളുടെ ഇടയിൽ നിന്നോ പുറപ്പെട്ടത് അല്ല, നിങ്ങൾക്ക് ഇത്രമാത്രമോ വന്നത്. താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തിന് തോന്നുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഗുരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനപരം വാഞ്ചിപ്പിയും അന്യഭാഷകൾ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. സഭയിലും ഉചിതമായും ക്രമമായും നടക്കട്ടെ. ബാറത്തിമൂർ. തിമോത്തിയോസ് എഴുതിയ 2 ലേഖനം 3 അധ്യായം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും പമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൈഗുണദ്വേഷികളും ദ്രോഹികളും ദാർഷ്ട്യക്കാരും നികളികളുമായി ദൈവപ്രിയമില്ലാതെ ലോകപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായി ആയിരിക്കും. അങ്ങനെയുള്ളവരെ വിൻട്രി ചെയ്യുക. വീടുകളിൽ നൂണ് വരക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ട് ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. എന്നേസും എംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളെ വിശ്വാസം സംബന്ധിച്ച് കൊള്ളരാത്തവരും മാത്രമേ അവർ അധികം ഒഴുക്കയില്ല. മേൽപ്പറഞ്ഞതിന്റെ ബുദ്ധികേട് എല്ലാവർക്കും വെളിപ്പെട്ടതുപോലെ ഇവരുടെ ബുദ്ധികേടും വെളിപ്പെടും. നിയോയന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യത്തിലും ഇക്കോനിയിലും ഇസ്രയേലിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവം കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. ദുഷ്ട മനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിന്റെ വിശ്വാസത്താൽ നിന്ന് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികനാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സൽപ്രവർത്തിക്കും അവ പ്രാപിച്ചിരിക്കാനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. സങ്കീർത്തനം 34 അധ്യായം. ഞാൻ യോഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്ന എളിയവർക്ക് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവനെനിക്ക് ഉത്തരമല്ലേ? എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്ങളിലേക്ക് നോക്കിയത് പ്രകാശിതരായി അവരുടെ മുഖം രക്ഷിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ സഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരയിട്ട് അത് രക്ഷനിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്നെനിക്ക് ചെവിതരുകയും യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതും തീർക്കാൻ ശിക്ഷിക്കുകയും ചെയ്യുന്നവൻ ആര്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതിരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടവന് ഗുണം ചെയ്യുക. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ പിടിപ്പിച്ചു. ഹൃദയം നിറഞ്ഞവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നവർ എല്ലാത്തിൽ നിന്ന് യഹോവ അവനെ വിജയിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നും ഒടിച്ചു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. നീതിമാനെ പ്രവർത്തുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ അസമാന പ്രാണനെ വീണ്ടും കൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കില്ല. സങ്കീർത്തനം 39. നാവ് കൊണ്ട് പാപം ചെയ്യാതെ ഇരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു. നന്നെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു. എന്റെ ധ്യാനത്തിങ്ങൾ തീ കത്തി. അപ്പോൾ ഞാൻ നാവിട്ട് സംസാരിച്ചു. യഹോവയുടെ അവസാനത്തെയും എന്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണിക്കണമെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ നീന്റെ നാളുകളെ നാലുവരെ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതും ഇല്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരെ കൈമറി നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിച്ചെന്ന് അറിയുന്നില്ല. എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിങ്കിൽ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. എന്നെ പോഷന്റെ നിന്നയാക്കി വെക്കരുതേ. ഞാൻ വായു തുറക്കാതെ ഊമനായിരുന്നു. നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രയാകുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എന്നെ കണ്ണീർ കണ്ട് മിണ്ടാതിരിക്കരുത്. ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സഞ്ചിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് എന്റെ നോട്ടമെങ്കിൽ നിന്ന് മാറ്റണമേ. സങ്കീർത്തനം 40. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ഞാൻ എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ക്ഷമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയോ ഒരു പാട്ട് തന്നു, നമ്മുടെ സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നികളികളെയും ന്യായത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ ദൈവമായ യഹോവയെ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശന ആരുമില്ല. ഞാനവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അത് എണ്ണിക്കൂടാതെ ഒന്ന് അധികമാകുന്നു. അങ്ങനെയാകും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല. നീ ചെടികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകും ഭാവിയാകും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകത്തിനുള്ളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്റെ ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അവരെല്ലാം നടക്കിയിട്ടില്ല. അപ്പോഴേ നീ അറിയുന്നു, ഞാൻ നീതിയെ എന്റെ മറച്ചു വെച്ചില്ല. നിന്റെ വിശ്വസ്തയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. യഹോവയെ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. തങ്കയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപ്പെട്ട് നോക്കുവാൻ കഴിയാത്തവണ് എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എന്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനയായി തീർന്നിരിക്കുന്നു. യഹോവയെ എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവയെ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. എനിക്ക് ജീവകാരി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥങ്ങൾ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനം ഏൽക്കട്ടെ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണ നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവൻ എന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എന്റെ സഹായം എന്നെ വിടുവിക്കുന്നതിനുമാകുന്നു. എന്റെ ദൈവമേ, താമസിക്കരുത്. സങ്കീർത്തനം 42. ഞാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. അതിനെപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. എന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് കൃത്യം പറയുന്നതുകൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന് സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടി സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളതെന്നിൽ പകരുന്നു. എന്റെ ആത്മാവേ, നീ വിശാലത്തിനുള്ളിൽ നിരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശയിക്കുക. അവന്റെ മുഖപ്രകാശ ശേഷിയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ആത്മാവേ, എന്നിൽ വിശാലിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആര്യ ആര്യയെ വിളിക്കുന്നു. എന്റെ ഓളങ്ങളും തിരുമാലകളും എല്ലാം എന്റെ മീതെ കടന്നുപോകുന്നു. യോഗാവുകൾ നേരത്തെ സദ്യയെ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഏതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നത് എന്ത് എന്ന് ഞാൻ എന്റെ പാതയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ആ ശത്രുക്കൾ ഇടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എന്റെ ആത്മാവേ, വിശാലത്തിനുള്ളിൽ നിരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. യഹോവയെ സ്തുതിക്കും, ദൈവമേ സ്തുതിക്കുകയും ആകുന്നു. പാറയ്ക്കുമോ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിമുതലേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന, ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതിയും. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തുസ്റ്റ് ഭദ്രാസുരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ച പ്രഭാതം കൂടെ കർത്തൃസന്നിധിയിൽ ശാന്തമായിരുന്ന് ദൈവശബ്ദം കേൾപ്പാനും നമ്മെ തന്നെ ദൈവവും ഭാഗം താഴ്മയോടെ സമർപ്പിപ്പാനും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ലോകം അതിന്റേതായ പ്രതിബന്ധങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും അവയൊക്കെ മറന്നുകൊണ്ട് ശാന്തമായി ആത്മബലം നേടുവാൻ ദൈവവും ഭാഗം നമ്മെ തന്നെ സ്വയം താഴ്ത്തി സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും അഭിയന്യ യവസുസ്ഥനസുകൊണ്ട് ദേശത്തുണ്ട്. തിരുമേനി തിരക്കിലാണ്, എങ്കിലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ തിരുമേനി ഇന്നത് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിയന്യ തിരുമനസിനെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയില് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, വന്യ മാമനച്ചൻ, വന്യ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, ഐസക് വിപ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് വന്നിയ മോഹൻ ജോസഫ് അച്ഛൻ, നാട്ടിൽ നിന്നും ഇതിന്റെ അകത്ത് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേർത്തു നൽകുവാൻ തക്കവണ്ണം ജോയിൻ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ പ്രിയ വിശ്വാസികളെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ അപേക്ഷകള്, യാചനകള് ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാനും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വിശുദ്ധിയുള്ള ഹൃദയങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുവാനും ഇടയാകണമേ എന്ന് ആമുഖമായി ദൈവസന്നിധി പ്രാർത്ഥിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 231-ാമത്തെ ഗീതം, എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ നല്ല ദൈവമേ, നന്മ സ്വരൂപ. ജീവിതത്തിന്റെ ഓരോ പ്രതിബന്ധങ്ങളിലും അത്ഭുതകരമായി നമ്മെ താങ്ങുന്ന, യാത്ര ചെയ്യാൻ പ്രതിബന്ധങ്ങൾ അനവധിയാകുമ്പോൾ, വഴിമുട്ടുമ്പോൾ ഉയരങ്ങളിലേക്ക് നയനങ്ങളെ പതിച്ചുകൊണ്ട് എന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ ഇറങ്ങി വരുന്ന സ്നേഹകാരുണ്യവാനായ ദൈവത്തെ നമുക്ക് ഈ പാട്ടിൽ കൂടി പാടി സ്തുതിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 231-ാമത്തെ ഗീതം. എല്ലാ സ്നേഹത്തിനും ഏറ്റം യോഗ്യരാമൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാണുമുപരിയായി, നിന്നെ സ്നേഹിച്ചിടുന്നിതാ ഞാൻ. എല്ലാ സ്നേഹത്തിലും ഏറ്റം യോഗ്യനാമൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാണുമുപരിയായി, നിന്നെ സ്നേഹിച്ചിടുന്നിതാ ഞാൻ. എന്റെ സൃഷ്ടാവാം രക്ഷാദാതാനേ ഞാൻ, മുഴുമാത്മാവും ഹൃദയവുമാണ്, മുഴുമാനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എന്റെ സൃഷ്ടാവാം രക്ഷാദാതാനേ ഞാൻ, മുഴുമാത്മാവും ഹൃദയവുമാണ്, മുഴുവാനമോടെയും സർവശക്തിയോടും സദാ സ്നേഹിച്ചിടും മഹിയിൽ. എല്ലാ സ്നേഹത്തിലും ഏറ്റം യോഗ്യനാമൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാണുമുപരിയായി, നിന്നെ സ്നേഹിച്ചിടുന്നിതാ ഞാൻ. വല്ല പാപത്താലെ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ല പാനുവദിക്കരുതേ, നിന്നോടെളിയോനേറ്റം ചെയ്യുന്നതിനു മുൻപ് നഷ്ടമാക്കിടാമഖിലവും ഞാൻ. വല്ല പാപത്താലെ നിന്നെ ദ്രോഹിച്ചിടാൻ വല്ലഭാനുവദിക്കരുതേ, നിന്നോടെളിയോനേറ്റം ചെയ്യുന്നതിനു മുമ്പ് നഷ്ടമാക്കിടാമഖിലവും ഞാൻ. എല്ലാ സ്നേഹത്തിലും ഏറ്റം യോഗ്യനാമൻ, നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടി ളെ കാടുമുപരിയായി, നിന്നെ സ്നേഹിച്ചിടും നീതാജാ.
തിരുമേനി ജോയിൻ ചെയ്തിട്ടുണ്ടോ? തിരുമേനി ഇതിനകത്ത് തിരുമേനി ജോയിൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ബി സി വർഗീസ് അച്ഛൻ, അച്ഛന് പ്രാർത്ഥി കോപ പ്രാർത്ഥന നടത്താം അച്ഛാ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം തന്നെ തന്നെയാമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുസൃങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുസൃങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുസൃങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോ ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവികളായ നെടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, എന്നിട്ട് നാം പരിശുദ്ധമാണമേ, നിന്റെ തിരുവിഷ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഃഖമുണ്ടെന്ന് നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിങ്ങളുടെ നല്ല രാജ്യശക്തി മാത്രവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായി നമ്മുടെ കർത്താവായ ശേഷിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കണിക മറിയാമേ തമ്പുരാന്റെ അമ്മയെ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവത്തിനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറയ്ക്കമോർ എന്റെ കർത്താവെ, ഈ പ്രവാസമയത്തെ അനുഗ്രഹകരമായും ആശ്വാസകരമായുള്ള പ്രവാസമായിട്ടും സന്തോഷമുള്ള പകരായിട്ടും ആക്കി തീർക്കണമേ. ഈ സമയത്ത് ദുഷ്ടന്മാരിൽ നിന്നും വഞ്ചകരായ ആൾക്കാരിൽ നിന്നും യുദ്ധം ചെയ്യുന്ന സാത്താനിൽ നിന്നും ദോഷകരമായ നാഴികയിൽ നിന്നും നശിപ്പിക്കുന്നതായ കണികളിൽ നിന്നും വ്യസനിപ്പിക്കുന്ന സംഭവങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും വഞ്ചനയുടെ സംസാരത്തിൽ നിന്നും വിരുദ്ധമുണ്ടാക്കുന്ന വചനങ്ങളിൽ നിന്നും പാപവിരുദ്ധകളിൽ നിന്നും അറിവില്ലായ്മയുടെ തെറ്റുകളിൽ നിന്നും ഉന്നതപ്പെടുന്ന വൈരികളിൽ നിന്നും പ്രതികാരം ചെയ്യുന്ന ശത്രുവിൽ നിന്നും ഹീന മനുഷ്യരിൽ നിന്നും അശുദ്ധ പ്രവൃത്തികളിൽ നിന്നും നിന്യമായ ധ്യാനത്തിൽ നിന്നും അശുദ്ധ വിചാരങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ കർത്താവേ നിന്റെ പരിഭാഗത്തിലുള്ള ശരീരവും പ്രകാശമുള്ള നാവും അടക്കമുള്ള ആലോചനയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവനും ഗുണകരമായ നിന്റെ കർത്തൃത്വങ്ങൾ പ്രസാദമുള്ളതുമായ സംഗതികൾ ഞങ്ങൾ നടത്തണമേ. ഞങ്ങൾക്ക് മതിയായ ആഹാരവും ഞങ്ങൾക്ക് പ്രയോജനമുള്ള ധനവും ആത്മീയ പരിപാലനവും കൊണ്ട് ഞങ്ങളെ പോറ്റണമേ. അക്രമത്തെ ദേഷിക്കുകയും അപഹാരത്തെ വിട്ടോടി ഒളിക്കുകയും പാപത്തെ ഉറക്കുകയും തിന്മയിൽ നിന്ന് അകലുകയും ചെയ്യുവാനും എന്റെ പിതാക്കന്മാരെ അനുസരിപ്പാനും എന്റെ ഭരണക്കാർക്ക് കീഴ്പ്പെടുവാനും എന്റെ സ്നേഹിതന്മാരെ ആശ്വസിപ്പിക്കാനും എന്റെ ചാർച്ചക്കാരെ ബഹുമാനിപ്പാനും ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്തിലും നിന്റെ പരിശുദ്ധത്തിൽ നാം മാറ്റപ്പെടുവാനിടയാകണമേ. അത് നിബിയന്മാരുടെയും സ്നേഹന്മാരുടെയും സദയന്മാരുടെയും മഹത്യാന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. വീണ്ടും ധന്യപാർന്ന ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ആമുഖമായി സ്വാഗതം ചെയ്യുന്നു. വളരെ അത്ഭുതകരമായി തമ്പുരാൻ നമ്മളെ ഓരോ നിമിഷവും നയിക്കുകയും നടത്തുകയും ചെയ്യുന്നു. നമുക്കറിയാമല്ലോ ഓരോ ദിനവും നമ്മുടെ കോവിഡ് മഹാമാരി അത് ഇന്ന് മാറും നാളും മാറും എന്നൊക്കെയുള്ള പ്രതീക്ഷയോട് നമ്മൾ ഏതാണ്ട് ഒന്ന് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും അതിന്റെ ക്രൂരഭാവത്തിൽ തന്നെ സംഹാര താണ്ഡവമാടുന്നു. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ വളരെ പ്രയാസമുള്ള വാർത്തകളാണ് നിരന്തരം കേൾക്കുന്നത് നമ്മൾ. എങ്കിലും വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ തന്നെ ആശ്രയിക്കാം. വീണ്ടും നിരന്തരം ദൈവമുമ്പാകെ മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. കാരണം മനുഷ്യൻ എത്രമാത്രം ഇതിനു വേണ്ടി ശ്രമിച്ചാലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ കൃപകളും ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇതും നിയന്ത്രിതമാകാൻ സാധിക്കും എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം എത്ര ശ്രമിച്ചിട്ടും പ്രയാസങ്ങൾ കൂടിക്കൂടി വരുന്നു ഓരോ നിമിഷവും. ദൈവത്തിന് മാത്രമേ ഇത് നിയന്ത്രിക്കാനായിട്ട് കഴിയുള്ളൂ. നമുക്കറിയാമല്ലോ നമ്മളൊക്കെ നടക്കുന്നതും ഒക്കെ ദൈവത്തിന്റെ മഹാകരുണ കൊണ്ടാണ്. യാതൊരു സംശയവുമില്ല, ദൈവത്തിന്റെ അത്ഭുതം കൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനകളും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും ഒക്കെ കൂടുതൽ ദൈവസന്നിധിയിലെ താഴ്മയോട് ഇരിക്കുവാനും ലോകത്തെ തിന്മ വർദ്ധിക്കുമ്പോൾ ഉയരങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ക്രോധം വർദ്ധിക്കും. ഇന്നും ലോകത്തിൽ തിന്മകളും ദോഷങ്ങളും ഈ മഹാമാരിയൊക്കെ സംഭവിച്ചാലും അതിനപ്പുറം സംഭവിച്ചാലും ഒരു കുറവും അതിനുണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെ ഇതൊക്കെ നിലനിൽക്കാനായിട്ട് കാരണമാകുന്നു എന്ന് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് ലോകം മുഴുവനും അനുതാപത്തോടെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അടുക്കേണ്ടതുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ 63-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത് പോലെ, എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു. അതുകൊണ്ട് ദൈവത്തോട് ചേർത്തിരിക്കത്തക്ക ഓണം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ശരീരങ്ങളെയും ഒരുക്കാൻ നമുക്ക് താഴ്മയോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അതല്ലാതെ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് എല്ലാവരും ദൈവസന്നിധിയിൽ അനുതാപത്തോടും കണ്ണുനീരോടും പ്രാർത്ഥിച്ച് ഈ പ്രയാസങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ അതിജീവിപ്പാൻ ദൈവത്തിന് കരുണ ചൊരിയണമേ എന്ന് താഴ്മയോടെ നമുക്ക് അപേക്ഷിക്കാം. പ്രത്യേകമായിട്ട് ഈ ദിനങ്ങളിൽ ഓർത്ത് ഇരിക്കാനുള്ളത് 23-ാം തീയതി പരിശുദ്ധ ഗീവർഗീസ് സഹോദരന്റെ ഓർമ്മ ദിനമായി സഭ കൊണ്ടാടുന്ന ഒരു ദിവസമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പരിശുദ്ധ ഗീവർഗീസ് സഹോദരന്റെ പെരുന്നാള് എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത് മെയ് മാസങ്ങളിലാണ്. പക്ഷെ സഭയുടെ കലണ്ടറിൽ 23-ാം തീയതിയാണ് പരിശുദ്ധ ഗീവർഗീസ് സഹോദരന്റെ പെരുന്നാള്. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കും ഏതാണ്ട് ശരിയായ ഒരു ഡേ. പക്ഷേ സാധാരണഗതിയിൽ ഏപ്രിൽ മാസങ്ങള് കഷ്ടാനുഭവാഴ്ച ദിനങ്ങളും അല്ലെങ്കിൽ ഈസ്റ്ററും ഒക്കെ വരുന്നത് കൊണ്ട് ഗീവർഗീസയുടെ നാമധേയത്തിലുള്ള പ്രധാന ഇടവകകളായ പുതുപ്പള്ളിയും അതുപോലെ തന്നെ ചന്ദനപ്പള്ളി ഇങ്ങനെയുള്ള പള്ളികളിലൊക്കെ മെയ് ആദ്യവാരവും രണ്ടാം വാരവും ഒക്കെ പെരുന്നാള് കൊണ്ടാടുന്നത് കൊണ്ടാവാം ആളുകളുടെയൊക്കെ മനസ്സിൽ മെയ് മാസത്തിലാണ് ഗീവർഗീസയുടെ ഓർമ്മ എന്നൊരു ചിന്ത നിലനിൽക്കുന്നത്. പക്ഷെ കലണ്ടറിൽ നമ്മൾ കാണുന്നത് 23-ാം തീയതിയാണ്. തീർച്ചയായിട്ടും ലോകം മുഴുവൻ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു മഹാവിശുദ്ധനാണ് ഗീവർഗീസ് സഹോദരൻ. തീർച്ചയായിട്ടും ദൈവമാതാവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാർക്കാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ശിഷ്യന്മാരെക്കാളൊക്കെ അപ്പുറമായി കൂടുതൽ ആളുകൾ ഒരേപോലെ പ്രാധാന്യത്തോടെ ആളുകളുടെ ഇടയിൽ ഒരു സ്വാധീനമുള്ള, കാരണം കൂടുതൽ ആളുകൾ പ്രധാനമായിട്ട് സ്വാധീനത്തോടെ വിളിക്കുന്ന ഒരു ഒരു വിശുദ്ധനാണ് ഗീവർഗീസ് സഹോദരൻ. കാരണം നമുക്കറിയാമല്ലോ ചില പൊട്ടൻസൻ സഭകൾ പോലും ഗീവർഗീസ് സഹോദരനെ അംഗീകരിക്കുന്നുണ്ട്. ചില ദേശത്ത് അവരുടെ ആത്മീയപിതാവായി ഗീവർഗീസ് സഹോദരനെ കാണുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാർവത്രിക പ്രാധാന്യം ലഭിച്ചിട്ടുള്ള പരിശുദ്ധനാണ് ഗീവർഗീസ് സഹോദരൻ. നമ്മൾ ആ പെരുന്നാളൊക്കെ പ്രാധാന്യത്തോടെ കൊണ്ടാകുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയൊരു പ്രതീക്ഷയാണ് ഗീവർഗീസ് സഹോദരന്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും. ഒരുപക്ഷെ ഗീവർഗീസ് സഹോദരന്റെ മധ്യസ്ഥ അഭയം പ്രാപിക്കാത്ത ഒരാൾ പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മളൊക്കെ ആ പെരുന്നാൾ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുകയും ആ സഹത നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം അർപ്പിച്ച ആ വലിയ മഹത്തായ സംഭവങ്ങളെയൊക്കെ നമ്മൾ ഈ ദിനങ്ങളിൽ അനുസ്മരിക്കുന്നു. ആ മഹാപരിശുദ്ധൻ ദൈവമുമ്പാ കാണിച്ച സമർപ്പണം, ഇന്നും ആ മഹാപരിശുദ്ധന്റെ പ്രാർത്ഥന നമ്മുടെയൊക്കെ സഭയ്ക്ക് വലിയ കാവലും കോട്ടയുമാകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥയിൽ പ്രത്യേകമായിട്ട് അഭയം പ്രാപിക്കുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊക്കെ വളരെ സുപരിചിതനായ വന്യ മോഹൻ ജോസഫ് അച്ഛനാണ്. അച്ഛൻ കോട്ടയം സ്വദേശിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. മലങ്കര സഭയിലെ അനുഗ്രഹീത സുവിശേഷ പ്രസംഗകനാണ് വന്യ മോഹൻ ജോസഫ് അച്ഛൻ. അമേരിക്കയിൽ പരമാവശ്യമായി കടന്നു വരികയും നമ്മുടെ ധാരാളം പള്ളികളിൽ പ്രിയപ്പെട്ട അച്ഛന്റെ ശുശ്രൂഷകൾ നമുക്ക് അനുഭവിക്കാത്ത ഇടയായിട്ടുണ്ട്. കഴിഞ്ഞ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്, കഴിഞ്ഞ വർഷം ഈ സമയത്ത് വന്യ മോഹൻ ജോസഫ് അച്ഛൻ എന്നോടൊപ്പം ഏതാണ്ട് 1-2 മാസം നമുക്ക് ഒരുമിച്ച് താമസിക്കാനൊക്കെ ഇടയായി. ആ അവസരങ്ങളിലൊക്കെ കോവിഡ് ആയതുകൊണ്ട് പള്ളികളിൽ പോകാൻ സാധിക്കാഞ്ഞതിനാൽ എന്റെ വീട്ടിലിരുന്നുകൊണ്ട് അമേരിക്കയിലുള്ള പല പള്ളികളിലും സൂമിലും അല്ലാതെ യൂട്യൂബിലും ഒക്കെ ആയിട്ട് അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തി. ആ ഒരു ഓർമ്മയൊക്കെ എന്റെ മനസ്സിൽ ഉണ്ട്. പലപ്പോഴും ഈ പ്രാർത്ഥനയിൽ ഒരുപാട് പ്രാവശ്യം അദ്ദേഹം സംബന്ധിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം ഉണ്ടാകണം എന്ന് ഞാൻ ഇന്നലെ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ അച്ഛൻ സംബന്ധിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനെ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് ഡാലസിൽ നിന്നും രാജനങ്ങള് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ആലപിക്കും. അതിനുശേഷം വന്നിയ മോഹൻ ജോസഫ് അച്ഛൻ തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നതായിരിക്കും. രാജനങ്ങള്
കേൾക്കാം
കേൾക്കാം പാടിക്കോളൂ.
സുവിശേഷ ഗീതങ്ങൾ 172-ാമത്തെ പാട്ട്. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാപമെല്ലാം മറക്കുന്നവൻ പുതുജീവനിൽ പകരുന്നവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു തിരുസ്വരമനുസരിച്ച നമുക്കൊരുക്കിടും അവനാകിലും കൃപയാരുളിടുമേ ബലമണിയിക്കുമേ കൃപയാരുളിടുമേ ബലമണിയിക്കുമേ മറമധുരമായി മാറ്റിടുമേ നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാപമെല്ലാം മറക്കുന്നവൻ പുതുജീവൻ എന്നിൽ പകരുന്നവൻ ഇരുൾ നമ്മെ മൂടിടുമ്പോൾ ലോകവെളിച്ചമായി അവനണയും രോഗികളായിടുമ്പോൾ സൗഖ്യദായകൻ അവൻ കരുതും അവൻ ആലയത്തിൽ സ്വർഗ നന്മകളാൽ അവൻ ആലയത്തിൽ സ്വർഗ നന്മകളാൽ നമ്മെ നിറച്ചിടുമനുദിനവും നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാപമെല്ലാം മറക്കുന്നവൻ പുതുജീവൻ എന്നിൽ പകരുന്നവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ കണ്ണുനീർ താഴ്വരകൾ ജീവജലനദിയാക്കുമവൻ ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കൊടിക്കീഴിൽ നയിക്കുമവൻ നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായ്ക്കുന്നവൻ പാപമെല്ലാം മറക്കുന്നവൻ പുതുജീവൻ എന്നിൽ പകരുന്നവൻ യേശു യേശു അവനാരിലും വലിയവൻ യേശു യേശു അവനാരിലും മതിയായവൻ
തിരുവചന ധ്യാനത്തിനായി വന്നി മോഹൻ ജോസഫത്തിനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പ്രിയത ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ, ബിജോയി അച്ഛൻ, പി സി വർഗീസ് അച്ഛൻ, ഐസക് ജി പ്രകാശ് അച്ഛൻ, മാമൻ അച്ഛൻ, മറ്റ് ഐതിഹ്യരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏറ്റവും സന്തോഷത്തോടെയാണ് ഈ സമയത്ത് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. ബഹുമാനപ്പെട്ട രാജേഷൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഏതാണ്ട് 2.5 മാസത്തോളം അമേരിക്കയിൽ ചെലവഴിക്കാനും കുടുങ്ങിപ്പോയി എന്നുള്ള വാക്കാണ് സാധാരണ എല്ലാവരും സൂചിപ്പിക്കുന്നത്. അതിനിടയിൽ അനേക തവണ ഈ ബുധനാഴ്ച പ്രാർത്ഥനയിൽ ദൈവവചന സംസാരിക്കാനും ദൈവം അവസരം തന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കൊരു ബലമായിരുന്നു, പ്രോത്സാഹനമായിരുന്നു. അവിടെ നിന്നുള്ള മടക്കയാത്രയ്ക്ക് വേണ്ടി പോലുമുള്ള സാഹചര്യം ഏറ്റവും നേരത്തെ ഒരുങ്ങിയത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന അനേകം ആളുകൾ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും എനിക്ക് വേണ്ട പ്രചോദനവും പ്രോത്സാഹനവും നൽകുകയും ചെയ്തു എന്നുള്ളതും ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഹ്യൂസ്റ്റൺ പ്രദേശത്തുള്ള പല ആളുകളും നേരിട്ട് അച്ഛന്റെ ഭവനത്തിൽ വെച്ച് വന്ന് എന്നെ കാണുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയൊക്കെ ഒരുപക്ഷെ സാധാരണ അമേരിക്കയിൽ ലോക്ഡൌൺ അല്ലാത്ത സാധാരണ കാലഘട്ടത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കുറെ കൂടെ ആഴമായ ബന്ധവും പ്രാർത്ഥനാ നിർഭരമായ ഒരു പ്രോത്സാഹനവും ഇത്തവണ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ഞാന് അച്ഛൻ പറഞ്ഞതുപോലെ ഇതിലധികം തവണ അമേരിക്കയിൽ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആത്മീയമായ സന്തോഷവും ആനന്ദവും അനുഭവിച്ച ഒരു കാലഘട്ടമാണ് ആയിരുന്നു അത് എന്നോർക്കുക. കോവിഡ് മഹാമാരിയുടെ 2-ാം വരവ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ വളരെ ശക്തമായി ആഞ്ഞടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാന് എന്റെ ദേശത്തെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളും മോചിതരല്ല. നിരവധി ആളുകൾ രോഗബാധിതരാണ്. എന്റെ ഇടവകയിൽ തന്നെ പല ആളുകളും രോഗബാധിതരായിട്ട് കഴിയുന്നു. ഒരു വലിയ സങ്കടമാണ്, പ്രയാസമാണ്. അടുത്ത ദിവസം ഒരു പയ്യൻ ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട് തുടയിലൊടിഞ്ഞു. അപ്പോ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായിട്ട് ചെന്നപ്പോ കോവിഡ് പോസിറ്റീവാണ്. ഒടിഞ്ഞ എല്ലിനിട്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, അനസ്തേഷ്യ കൊടുക്കാനൊക്കില്ല. കോവിഡ് മാറണം, അവന് വേദന സഹിച്ച് ഇപ്പോ കോവിഡ് നെഗറ്റീവ് ആകുന്ന ദിവസം വരെ കാത്തുകിടക്കുക. ഒരാളുടെ കാര്യം മാത്രമല്ല പല. അതുകൊണ്ട് ഈ മഹാമാരിയുടെ പ്രതിസന്ധി വിവിധ തരത്തിലാണ് മനുഷ്യരെ ബാധിക്കുന്നത്. ആശങ്കാകുലരാമന്റെ അമ്മ ഭവനത്തിൽ നിലവിളിച്ചുകൊണ്ട് കഴിയുകയാണ്. പോയി കാണാനോ മകനെ അതിവേദനയിൽ മകനെ ശുശ്രൂഷിക്കുവാനോ കഴിയാത്ത സാഹചര്യം. ഏതൊക്കെ വിധത്തിലാണ് ഇതിന്റെ ഭീകരത മനുഷ്യരിൽ ആഞ്ഞടിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ വർഷം വലിയ ഭീതിയോടെയാണ് ആ സമയത്ത് കഴിഞ്ഞതെങ്കിൽ ഭീതി ഒരുപക്ഷെ മാറിയെന്ന് പറയാമെങ്കിലും അതിന്റെ പ്രകമ്പനം കൂടുതൽ ശക്തമായി നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിലവിളി കണ്ണുനീരോടെ ദൈവസന്നിധി നമുക്ക് നിലവിളിക്കാം. സമ്പുരാനല്ലാതെ ഒരു പരിഹാരമില്ല. ഇത്തരണത്തിൽ ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിന് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12:23 സെന്റ് ലൂക്ക് chapter 12:23 എന്ന് പറയുന്ന ഒരു വാചകം: ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കർത്താവ് സാധാരണക്കാരന്റെ വേദനകളോട് നേരിട്ട് ഏറ്റുമുട്ടിയ അനുഭവമാണ് അവന്റെ പരസ്യ ജീവിതത്തിൽ നമ്മൾ കാണുക. എപ്പോഴും പാവപ്പെട്ടവന്റെ ദുരിതമനുഭവിക്കുന്നവന്റെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഇല്ലാതെ വിഷമരായി കഴിയുന്ന ആളുകളുടെ വേദനകളായിരുന്നു കർത്താവിന് വലിയ കാര്യം. അതുകൊണ്ട് തന്നെ അവരുടെ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ തമ്മിലെ നേരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കർത്താവിന്റെ പ്രസംഗങ്ങളൊക്കെ പ്രസക്തമായത് അങ്ങനെയാണ്. ആരും ഇല്ലാത്ത, ആരും തേടാത്ത ആളുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്ന ഒരു ശബ്ദം, അതിനെ ദൈവശബ്ദമായി ആളുകൾ ഏറ്റുവാങ്ങി അവന്റെ പിന്നാലെ അവരങ്ങ് യാത്രയാവുകയാണ്. അതുകൊണ്ട് കർത്താവ് സംസാരിക്കുമ്പോഴെപ്പോഴും ഏറ്റവും അടിസ്ഥാനപരമായ വൈഷമ്യങ്ങളിൽ കഴിയുന്ന ആളുകളെ ആണ ഉന്നം വെക്കുന്നത് എന്നുള്ളത് ചിലപ്പോഴെങ്കിലും നാം നമുക്ക് തോന്നാറുള്ള കാര്യമാണ്. ഇവിടെ ലൂക്കോസ് 12-ാം അധ്യായം ആകുലതകളിൽ തളർന്നു കഴിയുന്ന ആളുകളോടുള്ള സംസാരമാണ്. ഇത് വലിയ പുരുഷാരം ചേച്ചതിന്റെ അടുത്തേക്ക് വരുന്നു. ലൂക്കോസ് എഴുതിയിരിക്കുന്നത് ചവിട്ടുവാൻ തക്കവിത എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കൂട്ടമാണ്. അങ്ങനെ ആളുകൾ കൂടി വന്ന സമയത്ത് അവൻ ശിഷ്യന്മാരോടായിട്ട് പറയുന്ന വാചകങ്ങളാണ്. ഇവിടെ ആളുകളുടെ പ്രശ്നം എന്താണ്? കർത്താവ് നമ്മൾ ഈ സംസാരിച്ച കേട്ട വായിച്ച വാക്യത്തിൽ പറയുന്നത് ഉണ്ണുന്നതും ഉടുക്കുന്നതുമായ വിഷയം ആളുകളുടെ അടിസ്ഥാനപരമായ പ്രശ്നമാണത്. നമുക്കറിയാം അവശ്യം മനുഷ്യന് വേണ്ടുന്ന മൂന്ന് കാര്യങ്ങളാണ് ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നുള്ളത്. എന്നാൽ ഇവിടെ പാർപ്പിടത്തിന്റെ കാര്യത്തിലേക്ക് വരുന്നില്ല. ആഹാരത്തിന്റെയും വസ്ത്രത്തിന്റെയും കാര്യം ആളുകളെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമാണ്. ഇന്നത്തെ കാലഘട്ടമല്ല, നമുക്കറിയാം ഇന്ന് നമ്മുടെ പ്രശ്നം, എന്നെ കേൾക്കുന്ന ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം, അലമാരിയിൽ അല്ലെങ്കിൽ കബോർഡിൽ ഇരിക്കുന്നതിൽ ഏത് വസ്ത്രം ധരിക്കണമെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളതായ വിഷയം. നമ്മളൊരു വാഹനത്തിലേക്ക് പ്രവേശിച്ചാൽ ഒരു സീറ്റേ ഉള്ളെങ്കിൽ നമ്മൾ ചാടി അല്ലെങ്കിൽ വേഗത്തിൽ അവിടേക്ക് പ്രവേശിച്ചിരിക്കും. എന്നാൽ പല സീറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏതാണ് എടുക്കേണ്ടത്, ഒരിടത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ ബെറ്റർ മറ്റേതാണോ എന്നുള്ളത് നമ്മളിങ്ങനെ ആലോചിക്കും. ഇതുപോലെ ഏതുടുക്കണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. എന്താണ് കഴിക്കേണ്ടത്? എന്തെങ്കിലും ഒന്നുമില്ല എന്ന് വരികിൽ എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ചിന്തയാണ് അലട്ടുക. എന്നാൽ നമ്മെ സംബന്ധിച്ച് അലട്ടുന്നത് ഇന്ന് എന്താണ് വെക്കേണ്ടത്, രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വൈകിട്ട് എന്താണ് മെനു എന്ന് തീരുമാനിക്കുന്നതിനുള്ളൊരു കൺഫ്യൂഷൻ മാത്രമാണ് പ്രധാനമായിട്ടും നമ്മൾ നേരിടുക. എന്നാൽ ഇവിടെ മനുഷ്യൻ നേരിടുന്ന പ്രശ്നം ആഹാരമില്ല, വസ്ത്രമില്ല. മനുഷ്യൻ നിലവിളിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, കണ്ണുനീരൊഴുക്കുകയാണ് അവന്റെ അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടി. അവന് വലിയ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ രോഗസൗഖ്യത്തിന് വേണ്ടി, രോഗികളില്ല എന്നല്ല, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഒന്ന് കഴിഞ്ഞുകൂടുക. ഇതൊന്നും യേശുവിന്റെ പരസ്യജീവിതത്തിൽ കർത്താവിന്റെ അടുത്തേക്ക് വന്നവർക്കെല്ലാം കർത്താവ് ഭക്ഷണം കൊടുത്തു വിടുന്നതായിട്ട് നമ്മൾ കാണുന്നതിന്റെ കാരണം ഇതായിരിക്കും. അന്ന് വേറെ മാർഗമൊന്നുമില്ല. മൂന്ന് ദിവസമായിട്ട് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. എവിടെയും കർത്താവ് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോ ആഹാരവും വസ്ത്രവും എന്നുള്ളത് മനുഷ്യനെ അലട്ടുന്ന വിഷയമാണ്. അതിനാരെ കുറ്റം പറയാനൊക്കത്തില്ല. ജീവിക്കാൻ ആഹാരം കഴിക്കുവാൻ ബന്ധപ്പെടുന്നതും വസ്ത്രം ധരിക്കുവാൻ, നാളം മറയ്ക്കുന്നതിന് വസ്ത്രം ധരിക്കുവാനായിട്ട് ബന്ധപ്പെടുന്നതും ഒരു കുറ്റമായിട്ട് പറയാനോ. പക്ഷെ കർത്താവ് ഈ വിഷയത്തെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. ആഹാരത്തിനും വസ്ത്രത്തിനും വേണ്ടി ആശങ്കാകുലനാകുന്ന മനുഷ്യനോട് ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ചിന്തോദ്ദീപകമായി നമ്മളൊക്കെ നിരന്തരം വായിക്കുന്നതാണ്. ഞാൻ പലതവണ പല പ്രസംഗത്തിലും കോട്ട് ചെയ്തിട്ടുള്ള ഒരു വാക്യമാണ്. പക്ഷെ ഈ അടുത്ത സമയത്ത് അതെന്നെ ഏറെ സ്വാധീനിച്ചു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വിഷയം സമർപ്പിക്കുന്നത്. എനിക്കൊരു അല്പം ഭയമുണ്ട്. ഒരുപക്ഷെ ഇപ്പോ ഈ പ്രസംഗം കേൾക്കുന്നതിൽ ആരെങ്കിലും ഒക്കെ ഒരു 20-ലധികം പ്രസംഗം എന്റേത് കേട്ടിട്ടുള്ള ആളുകളായിരിക്കും. കാരണം അത്രമാത്രം ആശയവിനിമയം പല പള്ളി ബുധനാഴ്ച പ്രാർത്ഥനയിൽ പ്രസംഗിച്ചു, അതുകൂടാതെ പള്ളികളിൽ പ്രസംഗിച്ചു. അതുകൊണ്ട് ആവർത്തനത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക എന്നിൽ അല്പമായിട്ടെങ്കിലും ഉണ്ട് എന്നുള്ളത് ഞാൻ തുറന്നങ്ങ് പറയുക. കർത്താവ് ആഹാരത്തിനും വസ്ത്രത്തിനും വേണ്ടി ഭാരപ്പെടുന്ന മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. പ്രിയപ്പെട്ടവരെ, ആഹാരത്തേക്കാൾ ജീവനും, ആഹാരം എന്തിനാണ്? ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്, ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, ജീവിക്കാൻ, വളരാൻ, ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ ആഹാരം കഴിക്കുന്നു. കർത്താവ് ചോദിക്കുകയാണ്, ഈ എന്തിനാണ് ആഹാരത്തെ കുറിച്ച് ഭാരപ്പെടുന്നത്? ഇതിനേക്കാൾ വലുതല്ലേ ജീവൻ? രണ്ട്, ഉടുപ്പെന്തിനാണ്? ശരീരത്തിന് വേണ്ടിയാണ്. നീ ഉടുപ്പിന് വേണ്ടി എന്തിനാണ് കരയുന്നത്, നിലവിളിക്കുന്നത്, സങ്കടപ്പെടുന്നത്? ഉടുപ്പിനേക്കാൾ വലുതല്ലേ ശരീരം? സഹോദരങ്ങളെ, ഇവിടെ യേശു ഉദ്ദേശിക്കുന്ന ആശയം എന്താണ്? നീ ആഹാരത്തിനും വസ്ത്രത്തിനും വേണ്ടി നിലവിളിക്കുമ്പോ നീ ചിന്തിച്ചിട്ടുണ്ടോ ഈ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ആഹാരത്തിന് വേണ്ടി നീ ബന്ധപ്പെടുമ്പോൾ ഈ ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന്? ശരീരത്തിന്റെ നാണം മറയ്ക്കുവാനുള്ള വസ്ത്രത്തിന് വേണ്ടി നീ അത്യധ്വാനം ചെയ്യുമ്പോൾ നീ ആലോചിച്ചിട്ടുള്ള ഈ ശരീരം എങ്ങനെ കിട്ടിയെന്ന്? അപ്പോ അടിസ്ഥാനപരമായി യേശു പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നീ ജീവനും ശരീരത്തിനും വേണ്ടി നിലവിളിക്കുമ്പോ, അത് നിലനിർത്താൻ വേണ്ടി ബന്ധപ്പെടുമ്പോ അതെങ്ങനെ കിട്ടി എന്നുള്ളതിനെ കുറിച്ച് നിനക്കൊരു ബോധ്യയില്ല. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ സഹോദരങ്ങളെ, വാസ്തവത്തിൽ യേശുവിന്റെ ഈ വാക്കുകൾ ഒരു മടക്ക യാത്ര, ഒരു തിരിച്ചുപോക്കാണ്. ഇവിടെ മാതൃഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. അന്ന് നമ്മൾ അനുഭവിച്ച സൗഭാഗ്യമാണ് ഒന്ന് ജീവൻ, രണ്ട് ശരീരം. മാതൃഗർഭത്തിൽ നിന്ന് പുറത്തു വന്നത്, അതിനു മുമ്പ് ഒരവസ്ഥ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മെക്കുറിച്ച് സന്തോഷത്തോടെ ഓർക്കുവാൻ പറ്റുന്ന നിലയിൽ ജീവനുള്ള ഒരു മനുഷ്യനായി, ഒരു ജീവിയായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ജീവന്റെയും ശരീരത്തിന്റെയും മഹത്വം ആദ്യമായി ലോകത്ത് തൊട്ടറിഞ്ഞ നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ പ്രസവത്തിന്റെ സമയത്താണ്, ലോകത്തിലേക്ക് നാം പിറന്നു വീണതായ സമയത്താണ്. അപ്പൊ യേശു ഈ ആഹാരത്തിന് വേണ്ടി സങ്കടപ്പെടുന്ന, വസ്ത്രത്തിന് വേണ്ടി നിലവിളിക്കുന്ന ആളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പോയി 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 അവസാനം നീ വസ്ത്രമില്ലാതെ കിടന്ന, നീ ഒന്നുമില്ലാത്തവനായിട്ട് കിടന്ന, ഒരു ആഹാരവും നീ തേടാത്ത ഒരു നാളിൽ നിന്നെ കരുതിയ ദൈവത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി നിന്നെ പുറകോട്ട് കൊണ്ടുപോകുന്ന, പുറകോട്ടെന്ന് പറഞ്ഞാൽ ആഹാരവും സോറി ജീവനും ശരീരവും രൂപപ്പെട്ട നാളിലേക്ക് എന്റെ ചിന്തയെ ക്ഷണിക്കുന്ന ഒരു ദൈവം. സഹോദരങ്ങളെ, നമ്മളൊക്കെ പലപ്പോഴും ദൈവം തന്ന ഉയർച്ചകൾ അനുഭവിച്ച് ആസ്വദിച്ച് അതിനപ്പുറത്തേക്ക് അനുഗ്രഹങ്ങൾ കാംക്ഷിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ്. നമ്മുടെ ഒരാഗ്രഹം, ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഒരുപാട് നാളായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികളുണ്ട്. ഒരു കുഞ്ഞിനെ, അവരുടെ ആഗ്രഹവും പ്രാർത്ഥനയും നേർച്ചയും മുഴുവൻ ഒരു കുഞ്ഞിനെ പ്രതിയായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോ ആ കുഞ്ഞിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും നിശ്ചയമായിട്ട്. എന്നാൽ അല്പം കഴിയുമ്പോ ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോ അടുത്ത പ്രാർത്ഥന ഈ കുഞ്ഞിന്റെ രോഗം മാറ്റിത്തരണമെന്നാണ്. അപ്പൊ ലഭിച്ച, പ്രാർത്ഥിച്ച് നേടിയ സൗഭാഗ്യത്തിൽ നിന്ന് അടുത്ത പ്രാർത്ഥന രൂപപ്പെടുകയാണ്, അടുത്ത ആഗ്രഹം രൂപപ്പെടുകയാണ്. സഹോദരങ്ങളെ, നമ്മളെ നോക്കി പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മളൊക്കെ പ്രസവിച്ചു വീണ നാളിൽ അനുഭവിച്ച മഹത്തായ സൗഭാഗ്യം, നമുക്ക് എന്തുമാത്രം കടപ്പാടുണ്ട് ദൈവത്തോട്, ഈ ശരീരത്തെ പ്രതി, ഈ ജീവനെ പ്രതി എന്നുള്ളത് നമ്മൾ ഓർക്കാറില്ല. ഇന്ന് ആഹാരത്തിന് വേണ്ടി പിറുപിറുക്കുക. ആഹാരം വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നത് ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന ഒരു മുഖാന്തരം, ദൈവസന്നിധി മനുഷ്യൻ പിറുപിറുക്കുന്നതിനുള്ള ഒരു കാരണം, ദൈവത്തെയോട് മനുഷ്യൻ മത്സരിക്കുന്നതിനുള്ള ഒരു ഒരു വഴി, ഇതൊക്കെയായിട്ടാണ് ആഹാരത്തെ പലപ്പോഴും നമ്മൾ വേദപുസ്തകത്തിൽ പരിചയപ്പെടുന്നത്. എന്നാൽ ഇവിടെ യേശു പഠിപ്പിക്കുന്നത്, നീ മടങ്ങുക, എന്താ നിന്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ആഹാരത്തിന് വേണ്ടിയുള്ള ബദ്ധപ്പാടിൽ നീ അറിയേണ്ടത് ജീവന്റെ വിലയാണ്. ഉടുപ്പിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ നീ അറിയേണ്ടത് ശരീരത്തിന്റെ വിലയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും ഉടുപ്പിന് വേണ്ടി ബന്ധപ്പെടുന്നതും ജീവന്റെ വില അറിയാതെയും ശരീരത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെയുമാണ്. ശരീരത്തിന്റെയും ജീവന്റെയും മഹത്വം, അതുല്യത, അമൂല്യത എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഇതിനു വേണ്ടി അധ്വാനിക്കുന്നു, ഇതിനു വേണ്ടി ഓടുന്നു, ഇതിനു വേണ്ടി ബന്ധപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ വൈരുദ്ധ്യമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഓർക്കുകയായിരുന്നു, നമ്മുടെ ഇന്നത്തെ പ്രതിസന്ധിയുടെ കാലഘട്ടം ജീവൻ നിലനിർത്തുവാനുള്ള ബദ്ധപ്പാടാണ്, ആരോഗ്യം നിലനിർത്തുവാൻ, ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുവാനുള്ള ബദ്ധപ്പാടാണ്. നമ്മൾ എന്തുമാത്രം നഷ്ടങ്ങളാണ്, കഷ്ടങ്ങളാണ് അതിനുവേണ്ടി ഏറ്റെടുത്തത്, എല്ലാം എന്തിനാണ് ഈ ജീവൻ നിലനിർത്തുവാനുള്ള ഓട്ടത്തിനിടയിൽ. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഒന്നാമത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രസവിച്ചു വീണ നാളിൽ ലഭിച്ച സൗഭാഗ്യം. അന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ പരാതിപ്പെടാൻ പോലുമുള്ള അവസരമില്ല. അന്ന് ശരീരത്തിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാൻ പോലുമുള്ള ശേഷി നമുക്കില്ല. അപ്പൊ നമ്മൾ അറിയാത്ത, നമ്മൾ വിചാരിക്കാത്ത, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുത്തിയത് ഞാനാണ്, എന്റെ കൈയാണ് നിന്നെ നനഞ്ഞത്. യിരെമ്യാവിനോട് പറയുന്നുണ്ട്, നീ നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഗർഭപാത്രത്തിൽ വെച്ച് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ഈ സഹോദരങ്ങളെ, നമുക്കൊന്ന് ഉറക്കാം. ഈ ജീവൻ, ഈ ശരീരം എനിക്ക് തന്ന ദൈവം, ഈ ശരീരവും ജീവനും എനിക്ക് തന്ന ദൈവം, ഇതിനോടനുബന്ധമായ എന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാൻ മതിയായവനാണ് എന്നുള്ള ഒരു തിരിച്ചറിവ്. നമ്മൾ എന്തിനാണ് ആ ടെൻസ്ഡ് ആയിട്ടുള്ള ആശങ്കാകുലരായിട്ടുള്ള ആളുകളോടാണ് ലൂക്കോസ് 12 യേശു സംസാരിക്കുന്നത്. പല വിധത്തിലുള്ള ആശങ്കകളെ കഴിയുന്ന നമ്മുടെ ഇന്നത്തെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ടെൻഷൻ എന്തായിരുന്നാലും എന്തെല്ലാം മാനസിക പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഇരിക്കുന്നതെങ്കിലും പിറന്നു വീണ നിമിഷത്തിലേക്ക് നമ്മുടെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുപോയിട്ട് പറയാം, ഇതുപോലൊരു ജീവൻ, ഇതുപോലൊരു ശരീരം എനിക്ക് തന്ന എന്റെ ദൈവം എല്ലാറ്റിനും മതിയായവനാണ് എന്നുള്ളത്. രണ്ടാമത് എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത്, യേശു ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ വിഷയം ഇവിടെ നാം കാണുന്നത്, ഈ ജീവനും ശരീരവും എങ്ങനെ കിട്ടിയതാണ്? ഒറ്റ വാർത്തയേ ഉള്ളൂ, വെറുതെ കിട്ടിയതാണ്. ചോദിച്ചതല്ല, ആഗ്രഹിച്ചതല്ല, കഷ്ടപ്പെട്ടതല്ല, അതിന്റെ പിന്നിൽ യാതൊരു പ്രയത്നവും ഇല്ലാതെ നമുക്ക് കിട്ടിയത്. നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് വളരെ അഭിമാനത്തോടെ ഞാനെത്ര സുന്ദരനാണ്, ഞാനെത്ര സുന്ദരിയാണെന്നൊക്കെ ഓർക്കാറുണ്ട്. എന്താ നിനക്കതിനുള്ള പങ്കാളിത്തം? പിതാക്കന്മാര് സ്ത്രീകളെ കുറിച്ച് എഴുതുന്ന ഒരു എഴുത്തിനകത്ത് ഇങ്ങനെ പറയാറുണ്ട്, ഒരു സ്ത്രീയെ അവളുടെ സൗന്ദര്യം കണ്ടിട്ട് പുകഴ്ത്തരുത്, അവളുടെ സൗന്ദര്യ കുറവ് കണ്ടിട്ട് ദുഷിക്കരുത്. അവളുടെ സൗന്ദര്യം കണ്ടിട്ട് അവളെ പുകഴ്ത്തണ്ട, അവളുടെ സൗന്ദര്യ കുറവ് കണ്ടിട്ട് അവളെ ദുഷിക്കണ്ട. കാരണം ഇതിന്റെ രണ്ടിന്റെയും കാരണക്കാരി അവളല്ല. അവൾക്ക് ഇതിന്റെ പിന്നെ യാതൊരു ഒന്നും മുടിയൊക്കെ ചീകി ശരീരം ഭംഗിയായിട്ട് കൊണ്ടു നടക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ സൗന്ദര്യത്തിന്റെയോ സൗന്ദര്യ കുറവിന്റെയോ കാരണക്കാരി അവളല്ലാത്തത് കൊണ്ട്, അവൾക്ക് അതിന്റെ പിന്നിൽ യാതൊരു പങ്കുമില്ലാത്തത് കൊണ്ട് അതിന്റെ പേരിൽ അവളെ പുകഴ്ത്തുകയോ ദുഷിക്കുകയോ വേണ്ട എന്ന് പിതാക്കന്മാരെ ഓർമ്മപ്പെടുത്തും. സഹോദരങ്ങളെ, വെറുതെ കിട്ടിയതാണ്. നമ്മൾ ഈ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന ശരീരം, നമ്മൾ ഈ വളരെ സൂക്ഷ്മതയോ എന്റേതെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന, ഒരുപക്ഷെ വളരെ സ്വാർത്ഥതയോടെ കൊണ്ടു നടക്കുന്ന ഈ ശരീരം വെറുതെ കിട്ടിയതാണ്. ഒരു ഔദാര്യത്തെയാണ് നമ്മൾ ഇത്ര കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നത്. നിശ്ചയമായും ശരീരത്തെ കാര്യമായ ഗൗരവമായിട്ട് കൊണ്ടു നടക്കണം, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഇത് വെറുതെ കിട്ടിയതാണ് എന്നോർക്കുക. അപ്പോ വെറുതെ കിട്ടിയ രണ്ട് സംവിധാനങ്ങൾ, ജീവനും ശരീരവും, വെറുതെ കിട്ടിയതിലേക്ക് കർത്താവ് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഏറ്റവും വില പിടിച്ചതൊക്കെ ദൈവം വെറുതെ തരിക, ഏറ്റവും വില പിടിച്ചതൊക്കെ ദൈവം വെറുതെ തന്നതാണ്. അല്ല നോക്ക്, ഈ ശരീരത്തിന് എത്ര രൂപ കൊടുത്തു. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരൻ വളരെ രസകരമായ ക്ലാസ് എടുത്തു. അദ്ദേഹം ഒരു കൈയും ഒരു കാലും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അദ്ദേഹം ഒരു ക്ലാസ് എടുത്തപ്പോ പറയുകയാണ്, എന്റെ വെപ്പ് കൈക്ക് എന്റെ ആർട്ടിഫിഷ്യൽ ഹാൻഡ്സ് ആണ് ഞാനിപ്പോ ഉപയോഗിക്കുന്നത്, അതിന് ഞാൻ കൊടുത്ത രൂപ ലക്ഷങ്ങളാണ്. അങ്ങനെ ഒരു കൈയുടെ വില ലക്ഷങ്ങളാണെങ്കിൽ ഇന്റേണൽ ഓർഗൻസ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള അവയവങ്ങളും ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ എത്ര കോടി രൂപയാണ് നിങ്ങൾക്ക് വിലയുള്ളത് എന്ന് അദ്ദേഹം ചെറുപ്പക്കാരുടെ ഒരു ചെറുപ്പക്കാരുമായിട്ടുള്ള ഒരു ടോക്കിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ഓർക്കണം, വെറുതെ കിട്ടിയ ഒരു ശരീരം, വെറുതെ കിട്ടിയ ജീവൻ, ഇതാണ് സഹോദരങ്ങളെ നമ്മൾ ഇന്ന് കൈയാളുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് നഷ്ടങ്ങളുണ്ട്. ഇതുവരെയുള്ള വളർച്ചയിൽ നഷ്ടങ്ങളോ തകർച്ചകളോ വേദനകളോ ഉയർച്ചകളോ നേട്ടങ്ങളോ സംഭവം ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ വന്നു പോകുന്ന അനുഭവങ്ങളാണ്. എല്ലാ സുഖങ്ങളും വരികയും പോവുകയും ചെയ്യുന്ന ഒന്നും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. സുഖം നിൽക്കുന്നില്ല, ദുഃഖവും അതുപോലെ തന്നെയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അമൂല്യമായത് വെറുതെ കിട്ടി എന്നുള്ളത് ക്രിസ്തു പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്ത സമയത്ത് ഒരു പിതാവ്, 86 പ്രായം, അദ്ദേഹം എന്റെ ഒരു സുഹൃത്തിന്റെ ഫാദർലോയാണ്. ആ കുടുംബമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. അദ്ദേഹത്തോട് ഒരല്പം സമയം സംസാരിച്ചു. അദ്ദേഹം വളരെ ഉന്നതമായ ഒരു ഔദ്യോഗികമായ ചുമതല നിർവഹിച്ച് റിട്ടയർ ചെയ്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം സംസാരിച്ച സമയത്ത് ഒരു സാക്ഷ്യം, അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വളരെ അപ്രതീക്ഷിത ആകസ്മികമായൊരു രോഗം വന്നു, അസാധാരണമായൊരു രോഗം. ആ രോഗം വന്ന ട്രീറ്റ്മെന്റ് അത് ആദ്യം ആസ്റ്റർ മെഡിസിറ്റിയിൽ, അതിനുശേഷം വെല്ലൂര വെന്റിലേറ്ററിൽ അനേക നാളുകൾ കിടന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ 1.5 മാസം ഓക്സിജൻ ശ്വസിക്കാൻ വേണ്ടി ഞാൻ 1,000,000 രൂപ ചെലവ് ചെയ്തു എന്ന് പറയാം. 85 വർഷം ഒരു ചെലവുമില്ലാതെ വെറുതെ ശ്വസിച്ച ഓക്സിജൻ കഴിഞ്ഞ 1 വർഷത്തിലധികം ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1,000,000 രൂപ ചെലവാക്കി എന്ന് പറയാം. അദ്ദേഹത്തിന്റെ സംസാരം എന്നെ ഏറെ ആകർഷിക്കുകയുണ്ടായി. വെറുതെ കിട്ടുന്നതിന്റെ മൂല്യം നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ സത്യത്തിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ മുഴുവൻ വില കുറഞ്ഞതിന്, ഞാൻ അതിന് ഇൻവേർട്ടഡ് കോമയിലാണ് എന്നെ ഓർമ്മപ്പെടുത്തുന്നത്, വില കുറഞ്ഞതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായിട്ടാണ് നാം ദൈവസന്നിധിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ മുഴുവൻ ഒന്ന് അനലൈസ് ചെയ്തേ. അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വസ്തുത, വിലയേറിയതൊക്കെ വെറുതെ കിട്ടി താരതമ്യേന, അതുമായി കണക്ക് കൂട്ടുമ്പോൾ താരതമ്യേന വില കുറഞ്ഞതാണ്. നമ്മൾ വില കുറഞ്ഞതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ സങ്കടപ്പെടുന്നത്, നമ്മൾ നിലവിളിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ചോദിക്കുന്നത്, നീ ആഹാരത്തിന് വേണ്ടി കരയുന്നു, നീ ഉടുപ്പിന് വേണ്ടി കരയുന്നു. നീ ആലോചിക്കുക, ആഹാരവും ജീവനുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ, വെറുതെ കിട്ടിയതല്ലേ? ഉടുപ്പും ശരീരവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തേക്കേ, ഉടുപ്പിന് വേണ്ടി കരയുന്ന നീ എന്താണ്? ശരീരത്തിന്റെ മഹത്വം, ഇത് ദൈവം തന്നതാണെന്ന്, ഇത് ദൈവത്തിന്റെ ദാനം വെറുതെ തന്നതാണെന്ന് നീ എന്താ തിരിച്ചറിയാത്തത്? പ്രിയപ്പെട്ടവരെ, അമൂല്യമായത് വെറുതെ കിട്ടുന്നു. ദൈവദത്തമായ എല്ലാ അനുഭവങ്ങളും നോക്കിക്കേ, എല്ലാ ദൈവിക ഏറ്റവും വിലപ്പെട്ട ദാനങ്ങളെല്ലാം വെറുതെ കിട്ടിയത്. അതായത് ദിവസം മക്കളെ കുറിച്ച് പറയുമ്പോ വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാട്, ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കോട്ട് ചെയ്യുന്ന ഒരു വേദപുസ്തക വാക്യമാണ്, മക്കൾ യഹോവയുടെ ദാനം. എന്താ ദാനം എന്ന് പറയാൻ കാരണം? കഴിവ് കണ്ടിട്ടല്ല, പ്രാപ്തി കണ്ടിട്ടല്ല, അവരുടെ പ്രാർത്ഥന കണ്ടിട്ടല്ല എന്നും ഞാൻ ഒന്ന് അത് സ്ട്രെസ് ചെയ്യുകയാണ്. ചിലപ്പോ നമ്മളൊക്കെ ക്ഷമിക്കണം, ഞാൻ ഈ പറയുന്ന ആശയം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് പ്രാർത്ഥനാപൂർവ്വം ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതായത്, എനിക്ക് മക്കളില്ലായിരുന്നു, ഞാൻ 6 വർഷം പ്രാർത്ഥിച്ചു, എനിക്ക് കുഞ്ഞുണ്ടായി എന്നൊരാൾ പറയുമ്പോ പ്രാർത്ഥന കൊണ്ട് കുഞ്ഞിനെ കിട്ടി എന്ന് നമ്മള് ആ സാക്ഷ്യത്തിനകത്ത് അന്തർലീനമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് ഒരു വിയോജിപ്പുള്ളത്, 8 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടാത്തത് അവരുടെ വിശ്വാസക്കുറവ് കൊണ്ടാണോ? 10 വർഷമായിട്ട് നേർച്ചകളും കണ്ണീരുമായിട്ട് നടക്കുന്നവർക്ക് കിട്ടാത്തത് അവരുടെ വിശ്വാസക്കുറവ് കൊണ്ടാണോ? എന്റെ മനസ്സിൽ കുറെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കൊണ്ട് നിരന്തരമായി നല്ല മനുഷ്യർ, നല്ല ഉത്തമമായ കുടുംബജീവിതം നയിക്കുന്ന നല്ല മനുഷ്യർ, പ്രാർത്ഥിക്കുന്നവർ ഇതുവരെ മക്കളായിട്ടില്ല. ഈ അടുത്ത സമയത്ത് എന്റെ ഒരു സ്നേഹിതൻ ഒരു കുഞ്ഞിനെ വളരെ പ്രയാസപ്പെട്ടാണ് ദത്തെടുക്കുകയുണ്ടായി, മക്കള് ഉണ്ടാവില്ല എന്നുള്ള ഒരു ധാരണയിൽ. ഞാൻ സൂചിപ്പിച്ചത് പ്രാർത്ഥന കൊണ്ടാണെന്നും പറയാൻ ഒക്കില്ല. പ്രിയപ്പെട്ടവരെ, വെറും ദാനമാണ്. നമ്മൾ കാണുന്ന ഏറ്റവും വലിയ സ്വത്താണല്ലോ മക്കൾ, ഏറ്റവും വലിയ സമ്പാദ്യമാണല്ലോ മക്കൾ. അപ്പൊ നാം എന്ന് പറയുന്ന സമ്പാദ്യം പോലെ തന്നെ അത് കഴിഞ്ഞാൽ മക്കളാണ് സമ്പാദ്യമെങ്കിൽ അതും വെറുതെ തരുന്ന നമ്മൾക്ക് നമ്മുടെ ദാനം ദൈവത്തിന്റെ ദാനമാണ് മക്കൾ എന്ന് നാം അറിയാൻ വേണ്ടിയാണ് ചില ആളുകൾ എങ്കിലും മക്കളില്ലാതെ നിലകൊള്ളുന്നതെന്നാണ് എന്റെ എളിയ അഭിപ്രായം. അവരിലൂടെ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് കിട്ടിയത് വെറുതെ കിട്ടിയതാണ്, വെറുതെ തന്നതാണ്. ആ മക്കളെ കുറിച്ച് എന്റെ മകൻ, എന്റെ കൊച്ച് എന്റേതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുകയും അവരെ അസൂയയോടെ കാണുകയും അവരെക്കാൾ എന്റെ കുഞ്ഞിനെ മിടുക്കനാക്കാനായിട്ടൊക്കെ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കണം, വെറുതെ കിട്ടിയതാണ്, വെറുതെ, വെറും വെറുതെ ദൈവം വെച്ച് നീട്ടിയ ദാനമാണ്. ആ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവബന്ധമില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, യാതൊരു കുടുംബ ജീവിതത്തിൽ പോലും യാതൊരു വിശ്വസ്തതയില്ലാത്ത ആളുകൾ മക്കളെ കൊണ്ടുവരുന്നതാണ്. അവർക്ക് മക്കളുണ്ട്, ഒരുപക്ഷെ അവരുടെ മക്കൾ നല്ല മക്കളോ കഴിവുള്ളവരോ സമൃദ്ധരോ ഉന്നത വിദ്യാഭ്യാസമോ ഉന്നത സ്ഥാനങ്ങളോ അലങ്കരിക്കുന്ന മക്കളായിരിക്കാം. എന്താണ് അവർക്ക് യോഗ്യത? ദൈവ നമ്മുടെ മാനുഷികമായ വീക്ഷണത്തിൽ നമ്മൾ വിലയിരുത്താൻ ആളല്ല. പക്ഷെ അവിടെയും നാം അറിയേണ്ടത് വെറും ദാനമാണ്, യോഗ്യത കണ്ടിട്ട് കൊടുക്കുന്നതല്ല, പ്രാർത്ഥന കണ്ടിട്ട് കൊടുക്കുന്നതെന്ന് പറയാനൊക്കില്ല. പക്ഷെ നമുക്കറിയാം, എല്ലാറ്റിനും നമുക്കൊരു പരിഹാരം പ്രാർത്ഥനയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവഹിതമാകുമ്പോ തരും, ദൈവഹിതമാകുമ്പോ തരും. അതാണ് ദാനം. അത് യോഗ്യതയെ കുറിച്ചല്ല പറയുക, പ്രാർത്ഥനയുടെ ശ്രേഷ്ഠതയെ കുറിച്ചല്ല, മറിച്ച് ദൈവഹിതമാകുമ്പോ തരുന്നത് വരെ കാത്തിരിക്കുക. സക്രിയാവും എലിസബത്തും അങ്ങനെ കാത്തിരിക്കുക. സൂചിപ്പിച്ചത് അമൂല്യമായതെല്ലാം വെറുതെ കിട്ടുന്നതാണ്, വെറും ദാനമാണ്, ഔദാര്യമാണ് ദൈവത്തിന്റെ. സഹോദരങ്ങളെ, നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വെറുതെ കിട്ടിയതിന്റെ വില. നാം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ പങ്കോ നമ്മുടെ പ്രവർത്തനമോ കൂടാതെ നമുക്ക് കിട്ടിയ ദാനങ്ങളെ വിലയിരുത്തിയിട്ട് നമ്മൾ പറയണം, ഇത്രയും വിലയുള്ളത് എനിക്ക് എന്റെ ആയുസ്സിൽ സമ്പാദിക്കാനൊക്കില്ല, എനിക്കെന്റെ ആയുസ് നേടാനൊക്കില്ല, എന്റെ മനുഷ്യായുസ്സിൽ സമസ്ത മേഖലകളും ഒരുപോലെ സജീവമായി പ്രവർത്തിച്ചാൽ പോലും നേടാൻ എത്തുന്നതിനേക്കാൾ വലിയതാണ്, വിലയേറിയതാണ്, ദൈവം എനിക്ക് തന്ന ദാനങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ദൈവം വെറുതെ തന്ന ജീവൻ ശരീരം അല്ലെങ്കിൽ ജീവൻ ആരോഗ്യം ഇത് നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ലോകം എത്ര കോടികളാണ് കണക്ക് കൂട്ടാനാ ഒക്കാത്ത എത്ര കോടികളാണ് ലോകം നശിപ്പിച്ചത്, വേണ്ടെന്ന് വെച്ചത്, ഇല്ലാതാക്കിയത്. വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, രാഷ്ട്ര രാജ്യ വ്യാപകമായി നോക്കിയാൽ, യൂണിവേഴ്സലായി ലോകം മുഴുവനായിട്ട് നോക്കിയാൽ, ബിസിനസ് രംഗങ്ങളിലായി ഏതെല്ലാം മേഖലകളാണ് തകർന്നടിഞ്ഞത്, എത്ര കോടിയാണ് നഷ്ടം. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ജീവൻ നിലനിർത്തണം, ആരോഗ്യം സംരക്ഷിക്കണം. അപ്പോ ഇത്രയും വിലയുണ്ട് ജീവൻ എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോഴാണ് മനസ്സിലായത് ജീവൻ ഇത്രയും വിലയുണ്ടെന്ന്. വീണ്ടും നമ്മൾ മനസ്സിലാക്കി കൂടെയുള്ള ഒരു തന്നെ ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ അത് എന്നെയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് അകന്നു നിൽക്കണം, ഞാൻ കുറച്ച് മാറി നിൽക്കണം, ഞാൻ അവന് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാനും അവനും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷകരമായ ഒരു അനുഭവം ഇതുവരെ നമ്മൾ കാണാതിരുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഇവിടെ ഒരു വ്യത്യാസമില്ല, ഞാനും അവനും ഒരുപോലെ സുഖം പ്രാപിച്ചെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ എന്ന ചിന്ത ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നെ, എന്റെ കുടുംബത്തെ, എന്റെ മക്കളെ, എനിക്കുള്ളവരെ എന്നായിരുന്നെങ്കിൽ ഇന്ന് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ എന്റെ അയൽവക്കങ്കാരന് സൗഖ്യം കൊടുക്കണം, കാരണം അവൻ രോഗിയായാൽ അത് എന്നെ കൂടെ ബാധിക്കുന്ന വിഷയമാണ് എന്നെ അവസാനിപ്പിക്കട്ടെ. രണ്ടാമത്, ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത് അമൂല്യമായതിലേക്ക് മടങ്ങിപ്പോവുക എന്ന്. അമൂല്യമായതിന്റെ അമൂല്യമായതെല്ലാം വെറുതെ കിട്ടിയതാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ മടങ്ങിപ്പോവുക. നമ്മൾ ഇന്ന് കോവിഡ് കാലഘട്ടത്തിൽ ഒത്തിരി നിയന്ത്രണങ്ങൾ പാലിക്കുന്നു, ഒത്തിരി മാനസികമായ അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്നു. എനിക്കറിയാം പ്രായമുള്ള ആളുകൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. നാട്ടിലേക്ക് വരാനാഗ്രഹിച്ച പലർക്കും വരാൻ സാധിക്കാത്ത ഒരു സ്ഥിതി വിശേഷം, ഒത്തിരി സംഘർഷങ്ങളുടെ നടുവിലാണ്. നമുക്ക് താലോലിക്കാൻ പറ്റിയൊരു വാക്കാണ് യേശു പറയുന്നത്, ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ എന്ന് പറഞ്ഞാൽ, ഇന്നും നിന്നിൽ ഈ ജീവൻ സംരക്ഷിക്കപ്പെടുന്നു, ഇന്നും നിന്റെ ശരീരം സംരക്ഷിക്കപ്പെടുന്നു, സുരക്ഷിതമായിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ ഭാഗ്യമില്ല. ആഹാരത്തെ വിട്, ഉടുപ്പിനെ വിട്, നിന്റെ മറ്റ് സൗകര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണ്ട, നിനക്ക് നഷ്ടപ്പെട്ടു പോയ മറ്റൊന്നിനെ കുറിച്ചും നീ വേവലാതിപ്പെടണ്ട. പ്രിയപ്പെട്ടവരെ, നഷ്ടങ്ങളുടെ കണക്കിനെ കുറിച്ച് ഓർത്ത് ആധിയും ആശങ്കയും കൊള്ളണ്ട, ലഭിക്കാതെ പോയതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കണ്ട. നിന്നിൽ ഇപ്പൊ ജീവനുണ്ടെന്നും നിന്റെ ശരീരം നിലനിൽക്കുന്നു എന്നുള്ളത് ഓർത്ത് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. വളരെ ലളിതമായ ആളുകളിലേക്ക്, സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളിലേക്ക് ലളിതമായ രീതിയിൽ യേശു നടത്തുന്ന, സംവേദിക്കുവാൻ നടത്തുന്ന ഒരു ശ്രമമാണ്. നിന്റെ ആഹാരത്തെ കുറിച്ച് നീ ഭാരപ്പെടേണ്ട, ജീവൻ ദൈവം തന്ന ദാനമാ, അതിന്റെ വില നീ തിരിച്ചറിയുക. ഉടുപ്പിനെ കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കണ്ട, ആശങ്കാകുലനാകണ്ട. ശരീരത്തിന് വേണ്ടിയാണ് നീ ഉടുപ്പന്വേഷിക്കുന്നത്, ശരീരം ദൈവത്തിന്റെ ദാനമാ. ഒന്ന് പ്രസവിച്ചു വീണ നിമിഷത്തിലേക്ക് നീ ഒന്ന് മടങ്ങിപ്പോവുക. അവിടെ ലഭിച്ച സൗഭാഗ്യമാണ് ജീവനും ആരോഗ്യവും. ജീവന്റെ ആരോഗ്യത്തിന്റെയും മഹത്വം തിരിച്ചറിയുമ്പോ അത് തന്ന തമ്പുരാന്റെ മുമ്പിൽ, അതിനോട് ചേർന്ന് എല്ലാം തരാൻ കഴിവുള്ളവന്റെ മുമ്പിൽ നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അവിടെ നിന്റെ ആശങ്കകൾ അകലും, നിന്റെ ആകുലതകൾ മാറും. രണ്ട്, വിലയേറിയതെല്ലാം വെറുതെ കിട്ടിയതാണ്. വിലയേറിയതെല്ലാം വെറുതെ കിട്ടിയതാണ്. നിന്റെ ജീവൻ വെറുതെ കിട്ടിയതാണ്. നിന്റെ ശരീരം വെറുതെ കിട്ടിയതാണ്. നിന്റെ ആരോഗ്യം വെറുതെ കിട്ടിയതാണ്. നീ സംരക്ഷിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഈ നഷ്ടങ്ങളുടെ മധ്യം നമുക്ക് തിരിച്ചറിയാം ദൈവം തന്ന അമൂല്യമായ ദാനങ്ങളുടെ വില. അത് മനസ്സിലാക്കി ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ ഒരു മനപ്രയാസമായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന നമുക്ക് അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മോചിപ്പിക്കാം. ക്രിസ്തു നമ്മോട് സംസാരിക്കുകയാണ്, ഇന്ന് നിന്റെ ജീവൻ നിന്നിലുണ്ട്, ഇന്ന് നിന്റെ ശരീരം നിനക്ക് സ്വന്തമാണ്, ബാക്കിയുള്ള എന്തൊന്നും അതിനോട് താരതമ്യം ചെയ്യുവാൻ തക്ക വിലയുള്ളതല്ല. ആകയാൽ നീ വിലയേറിയവനാണ്. നീ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവനും അമൂല്യമായ ദാനങ്ങളെ കൈയാളുന്നവനുമാണ്. ചെറിയ ചെറിയ നൊമ്പരങ്ങളുടെ പേരിൽ അതാത് ദിവസത്തിന്റെ സന്തോഷം നഷ്ടപ്പെടുത്താതെ, ആശങ്കയിലാണ്ട് പോകാതെ നമുക്ക് കട തുടഞ്ഞെണീക്കാം. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഈ വാക്യം നമ്മെ ധൈര്യപ്പെടുത്തുന്നതാകട്ടെ. പ്രത്യേകിച്ച് ഉദ്ധിതനായ ക്രിസ്തു, മരണത്തെ ജയിച്ചവൻ,
നമുക്ക് തരുന്ന വാഗ്ദത്വം, നിത്യജീവന്റെ വാഗ്ദത്വമാണ്. അത് അതിനേക്കാൾ വിലയേറിയ മറ്റൊരനുഭവം നമുക്കില്ല. ജീവനിൽ നിന്ന് നിത്യജീവൻ ജീവനെ നിത്യജീവനിലേക്ക് എത്തിക്കുന്ന ആ മഹത്തരമായ നാടുകളാണെന്ന് പുനരുദ്ധാനത്തിന് ശേഷമുള്ള ഈ ദിനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ധൈര്യം ക്രിസ്തു തരുന്ന ഈ ധൈര്യം ഏറ്റുവാങ്ങുവാൻ ഈ പ്രതിസന്ധി കാലത്ത് നമ്മൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട രാജ്യത്ത് വളരെ സ്നേഹപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് എനിക്ക് അച്ഛനോട് എനിക്ക് ഉയർത്താൻ തീരാത്ത കടപ്പാടാണ്. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർക്കുമായിരുന്നു, ഞാൻ അമേരിക്കയിൽ വന്നിറങ്ങിയ സമയം വളരെ പ്രശ്നമായിരുന്നു. എന്നെ താമസിപ്പിച്ച വീട്ടുകാരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എങ്ങനെ അവർക്കത് സാധിച്ചു? സത്യത്തിൽ ദൈവം എന്നോടുള്ള ആ ഒരു കരുതലിന്റെ ഭാഗമായി അവരെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഓരോരുത്തരെയും ഞാൻ ഫോണിൽ വിളിക്കുമ്പോൾ അവരോട് സംസാരിക്കാറുണ്ട്. അന്നത്തെ ഒരു വലിയ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒരു ദിവസം രണ്ടു ദിവസത്തെ മൂന്ന് ദിവസത്തെ താമസിപ്പിക്കാൻ അനുവദിച്ച ആഴ്ചകളോളം താമസിക്കുവാൻ അനുവദിച്ച അവസാനം രാജേഷത്തിന്റെ വീട്ടിലും ദീർഘമായ കാലം രണ്ടു മാസത്തിലധികം താമസിക്കുവാനുള്ള സാഹചര്യം ഒരുക്കപ്പെട്ടു. ഏതായാലും എനിക്കൊരു വലിയ സന്തോഷമുള്ളത് എനിക്ക് കോവിഡ് വന്നുമില്ല, ഞാൻ മുഖാന്തരം അവരെ ആർക്കും വന്നു ഇല്ലല്ലോ എന്നുള്ള ഒരാശ്വാസം മാത്രമാണ് ദൈവസന്നിധിയിൽ എനിക്ക് സന്തോഷത്തോടെ ഓർക്കുവാനായിട്ടുള്ളത്. യാത്രകളിലും ഒത്തിരി ഒക്കെ കാര്യങ്ങൾ ഇടപെടാൻ ഇടയായെങ്കിൽ അതിന്റെ ഒക്കെ നടുവിൽ കാത്തു നിങ്ങൾ കഴിഞ്ഞ വർഷം തന്ന അന്നുകൊണ്ട് അതിനുശേഷം പലരും വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഇതിൽ പങ്കുചേർന്ന എല്ലാ അച്ഛന്മാരോടും ഞാൻ വീണ്ടും പേരെടുത്ത് പറയുന്നില്ല, അവരൊക്കെ എന്നെ കരുതിയവരാണ്, എന്നെ സ്നേഹിച്ചവരാണ്, ഒരു സഹോദര തുല്യം എന്നോട് ചേർന്ന് നിന്നവരാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളായിട്ടുള്ള അനേകം അനേകം ആളുകൾ എല്ലാവരോടുമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.
ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛന്റെ അതിശക്തമായ ദൈവ സന്ദേശം നമുക്കിന്ന് വീണ്ടും കേൾക്കുവാനായിട്ടിടയായതിൽ പ്രത്യേകമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷത്തെ അമേരിക്കൻ സന്ദർശനവും അതിന്റെ ബുദ്ധിമുട്ടുകളും അതോടൊപ്പം ദൈവം കരുതിയ നിമിഷങ്ങളെയുമൊക്കെ ഹൃദയപൂർവ്വം സ്മരിച്ചുകൊണ്ട് ആമുഖത്തിലും അവസാനത്തിലും വളരെ ശ്രേഷ്ഠമായൊരു ചിന്ത നമുക്ക് ദൈവം തമ്പുരാന്റെ കൃപയാൽ ലഭിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഏറെ വേദഭാഗങ്ങളുണ്ട്, വീണ്ടും വീണ്ടും പുനർവായന നടത്തേണ്ടുന്ന ഏറെ ആശയങ്ങളുണ്ട്. ആശയങ്ങൾ നമ്മൾ ചിലപ്പോൾ വായിച്ചാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് തെളിയില്ല എങ്കിലും ദൈവം ചില വ്യക്തികളിലൂടെ ഈ ആശയങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്ന് നൽകാറുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രാഗൽഭ്യമേറിയ വളരെ പ്രാധാന്യമുള്ള ഒരു സന്ദേശം നമുക്ക് പ്രിയപ്പെട്ട അച്ഛനിലൂടെ കേൾക്കുവാനിടയായി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം യഥാർത്ഥത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ക്രിസ്തു ദൈവവും മനുഷ്യനും കൂടിയാകുന്ന മനുഷ്യപുത്രൻ, ഈ മനുഷ്യപുത്രനായ യേശുവിനെ ലളിതമായ ഭാഷയിൽ 24 അധ്യായത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം. അതിൽ 12 അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ, അതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ഇറ്റ് ഈസ് ആൻ ഓറിയന്റേഷൻ പ്രോഗ്രാം. നമ്മളൊരു പുതിയ ജോലിക്ക് കയറുന്നതിന് മുമ്പ് നമുക്കൊരു ഓറിയന്റേഷൻ തരും. ആ സ്ഥലപരിചയവും പ്രവൃത്തി പരിചയവും ഒക്കെ ഉൾപ്പെടുന്ന ചില അത്യാവശ്യ നിമിഷങ്ങൾ. അതുപോലെ ഈ 12 അധ്യായത്തിന്റെ 13 വാക്യം മുതൽ, പുരുഷാരത്തിൽ ഒരു തന്നെ അവനോട് ഗുരു ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോടവൻ, മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആര് എന്ന് ചോദിച്ചു. ഇങ്ങനെ തുടങ്ങുന്ന ഒരു സംഭാഷണമാണ്. പ്രകൃതിയിലെ ചില ദൃഷ്ടാന്തങ്ങളും മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ച ചില യാഥാർത്ഥ്യങ്ങളുമൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലളിതമായ ഭാഷയിൽ ഒരു പണ്ഡിതനോ പാമരനോ ദരിദ്രനോ സമ്പത്തുള്ളവനോ എന്ന വ്യത്യാസമില്ലാതെ ആർക്കും മനസ്സിലാകുന്ന ചില വിഷയങ്ങൾ പറയുമ്പോഴാണ് 12 അധ്യായത്തിലെ 23 വാക്യം, ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ല. പലപ്പോഴും നമ്മളിത് ചിന്തിക്കാറില്ല. ഇന്ന് തലമുറകൾ മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യം നിലനിർത്താൻ രാവിലെയും വൈകിട്ടും കായിക ബലം കൂട്ടുന്ന രീതിയിലുള്ള എക്സർസൈസിന് പോകുന്ന ഒരുപാട് പേരെ കാണാം. പലപ്പോഴും പരസ്പരം പറയുന്നതും കേട്ടിട്ടുണ്ട്, എക്സർസൈസ് ചെയ്യണം അല്ലെങ്കിൽ ആയുസ് ചീത്തയായി പോകും. പക്ഷെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ചില ഡിമാൻഡ്സ് ഉണ്ട്. ദ ഡിമാൻഡ്സ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. നമ്മൾ ഏറെ പ്രാധാന്യം കൊടുക്കുന്നത് ഡിമാൻഡ്സ് ഓഫ് ബോഡി ആൻഡ് ഡിമാൻഡ്സ് ഓഫ് മൈൻഡ്. ആ രണ്ട് ആവശ്യങ്ങളും കൃത്യമായിട്ട് എങ്ങനെയെങ്കിലും ഒരു ദിവസത്തിന്റെ ഇടയിൽ ഭംഗിയാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ, ആത്മാവിന്റെ ആവശ്യങ്ങളെ പലപ്പോഴും നമുക്ക് തൃപ്തിപ്പെടുത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എത്ര രാവിലെ എഴുന്നേക്കാൻ ശ്രമിച്ചാലും ഞായറാഴ്ച പള്ളി വരാൻ താമസിക്കുന്നത്. എത്ര പ്രാവശ്യം കുമ്പസാരിക്കണമെന്ന് തോന്നിയിട്ടും ഓ അതിന്റെ ഒന്നും കാര്യമില്ലല്ലോ, കൊറോണയല്ലേ. പക്ഷെ കൊറോണ ഡ്രിങ്ക് കഴിക്കാൻ നമ്മൾ മറന്നു പോകാറില്ല, രാവിലെയും വൈകിട്ടും വർക്കൗട്ട് ചെയ്യാനും മറന്നു പോകാറില്ല. അപ്പോൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും വളരെ പ്രാധാന്യം നമുക്കറിയാം. അതിനുവേണ്ടി പ്രത്യേകിച്ച് പുതിയ തലമുറ വളരെ ഭംഗിയായിട്ട് ഈ കാര്യം ചെയ്യുന്നുമുണ്ട്. ഇതൊരു ഗുരുശിഷ്യ സംഭാഷണത്തിലൂടെ യേശുതമ്പുരാൻ പറയുന്ന ചില കാര്യങ്ങളിലാണെന്നാണ് അച്ഛൻ ചില യാഥാർത്ഥ്യങ്ങളെ നമ്മളെ പരിചയപ്പെടുത്തിയത്. നീ പ്രസവിച്ച നിമിഷത്തിലേക്ക് നീ ഒന്ന് മടങ്ങിപ്പോകുക. അവിടെ ലഭിച്ച വിലയേറിയ അനുഗ്രഹം എന്താണെന്ന് തിരിച്ചറിയുക. വിലയേറിയതെല്ലാം വെറുതെ നമുക്ക് ദൈവം തമ്പുരാൻ നൽകി. ദൈവം നൽകിയ ഔദാര്യത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ വീണ്ടും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലെല്ലാം തിക്കി നിറച്ചു വച്ചിരിക്കുന്നത് വില കുറഞ്ഞ ചില കാര്യങ്ങൾ. നമുക്ക് ലഭിക്കപ്പെട്ട ആരോഗ്യത്തെക്കുറിച്ചോ ആയുസ്സിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ അതിനെ വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ചില വില കുറഞ്ഞ രീതിയിലുള്ള പ്രാർത്ഥനകൾ ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ നൽകുമ്പോൾ ഒരു വലിയ തിരിച്ചറിവാകുവാൻ ദൈവം നമുക്ക് ശക്തമായൊരവസരം നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛന്റെ എല്ലാ പ്രസംഗവും അച്ഛനെന്റെ സഹപാഠി കൂടിയാണ്, സ്നേഹിതനാണ്. സെമിനാരി പഠിക്കുന്ന നാൾ മുതൽ എനിക്ക് ഓർമ്മയുണ്ട് വേദപുസ്തകത്തെ കുറിച്ചൊരു നല്ല ബോധ്യം ഉണ്ടാക്കിയിട്ട് അച്ഛൻ സെമിനാരി വന്നത്. ഞാനൊക്കെ ഇപ്പോഴും ബോധ്യം പൂർണ്ണമായോ എന്ന് എനിക്കിപ്പോഴും എനിക്ക് ചിന്ത കുറവാണ്. ഞാൻ അത്രയും ആയില്ലെന്ന എന്റെ വിചാരം. പക്ഷെ അച്ഛൻ സെമിനാരി വരുമ്പോൾ തന്നെ വേദപുസ്തകത്തിന്റെ എല്ലാ പുസ്തകങ്ങളെ കുറിച്ചും വ്യക്തമായൊരു ധാരണ, വാക്യങ്ങൾ കൃത്യമായി പറയാനുള്ളൊരു കഴിവ്, അത് വിശകലനം ചെയ്യാൻ ദൈവം കൊടുത്തൊരു താലന്റ്, അത് അന്നും ഇന്നും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ശക്തിയോടെ ശ്രദ്ധയോടെ പ്രിയപ്പെട്ട അച്ഛന്റെ ഇപ്രകാരമുള്ള സന്ദേശം ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഇപ്രകാരമുള്ള പ്രാർത്ഥനാ സംഗമങ്ങൾ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ഈ തിരക്കേറിയ നിമിഷങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി വളരെ വിലയേറിയ ഒരാശയം, ഞങ്ങൾക്ക് വിലക്കുറഞ്ഞ ഒരാശയമായിട്ടല്ല തോന്നുന്നത്, വിലയേറിയ ഒരാശയം ഞങ്ങൾക്ക് പങ്കുവച്ചതിൽ പ്രിയപ്പെട്ട അച്ഛനോട് ഈ പ്രാർത്ഥനാ സംഗമത്തിലെ മുഴുവൻ പേരും കടപ്പെട്ടിരിക്കുന്നു. ഈ ആശയങ്ങൾ നമ്മൾ കേട്ട് മടങ്ങാതെ കുടുംബാംഗങ്ങളോടും ഇന്ന് സംഭാഷണം നടത്തുന്ന വ്യക്തികളോടുമൊക്കെ ഒരാളോടെങ്കിലും ഇതൊന്ന് പങ്കുവെക്കുവാനിടയായാൽ ഇത് കൊറോണ പകരുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് പകരാനായിട്ടിടയാകും. അത് കൊറോണയെ പോലെയുള്ള ശക്തമായ വൈറസ് വന്നാലും അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ഔഷധമായി നമ്മുടെ ഹൃദയത്തിൽ നിലകൊള്ളുകയും ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടുമുള്ള പ്രത്യേകമായ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ എന്റെ വാക്ക് ബലഹീനത ഞാൻ എന്റെ വാക്കുകൂടെ പൂർണ്ണമാക്കും.
താങ്ക് യു അച്ഛാ, വളരെ നന്ദി. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പേരുകള് മേരി എബ്രഹാം, സാധാരണ നമ്മൾ ഓർക്കാറുള്ള ജിമ്മി, ജോയൽ, രണ്ട് ജോയൽ, ആലിസ് ജോസഫ്, അതുപോലെ തന്നെ അലക്സ് എന്ന് പറയുന്ന ഒരു പ്രായമുള്ള അപ്പച്ചന് ശാരീരികമായ പ്രയാസവും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ഇങ്ങനെ കഴിയുന്നു. നമ്മുടെ ഷീജയുടെ പിതാവാണ്. ദൈവസന്നദ്ധയിൽ ആ പിതാവിനെ ഓർക്കുക അലക്സ്. അതുപോലെ തന്നെ ഒരു ഷാജി, അതുപോലെ രോഹാൻ, രണ്ടുപേരെ ദൈവസന്നദ്ധയിൽ കാര്യമായിട്ട് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കണം അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായി. ഒരു ഡയോണെ ഓർക്കാം, ജെസിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സാധാരണ നമ്മൾ ഓർക്കാറുള്ള രണ്ടു മൂന്നാല് വൈദികര് ന്യൂയോർക്കിലും ഇവിടെയുമായിട്ട് ശാരീരികമായ പ്രയാസം അനുഭവിക്കുന്നു, അവരുടെ സൗഖ്യത്തിനും കൂടുതൽ ആരോഗ്യത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റു ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ബീന തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു സൂസമ്മയെ ദൈവസന്നിധിയിൽ ഓർക്കാം. റേച്ചൽ സക്കറിയെ ഓർക്കാം. ജോർജ് സ്കറിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. ആനി ജോയിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സാറാമ വർഗീസിനെ ഓർക്കാം. ജോയി ജോൺ, സൂസൻ തോമസ്, ഇവരുടെയൊക്കെ ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. മോഹൻ ജോസഫ് അച്ഛൻ ലൈനിലുണ്ടോ? അച്ഛാ മോഹൻ ജോസഫ് അച്ഛാ അച്ഛാ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് രോഗികൾക്ക് വേണ്ടിട്ട് അല്ല അവിടെ ഒന്ന് പ്രാർത്ഥിച്ചേക്ക്.
ോർക്കാരുണ്യവാനായ ദൈവമേ, സ്നേഹവാനായ കർത്താവേ, അവിടുന്ന് ഒരുക്കുന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായി കർത്താവേ, പല സ്ഥലങ്ങളിൽ ഒരേ മനസ്സോടെ അവിടുത്തെ സാന്നിധ്യത്തിലും വചനത്തോടുള്ള ബന്ധത്തിലും പ്രാർത്ഥനയിൽ ഉച്ചരിപ്പാൻ ഈ സാവകാശം ഞങ്ങൾ പിരിക്കിയ മഹാദേവിക്കായി സ്തോത്രം ചെയ്യുന്നു. പരിമിതികളുടെ നടുവിൽ പുതിയ സാധ്യത കണ്ടെത്തി നിന്നെ ആരാധിപ്പാനും നിന്നോട് ചേർന്ന് നിൽപ്പാനും നീ ഞങ്ങളെ വിളിക്കുന്നല്ലോ കർത്താവേ. ഞങ്ങൾക്ക് ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിലും സമാധാനവും ശാന്തിയുമുള്ള ദൈവാശ്രയത്തിന്റെ ധൈര്യം പ്രകടമാകുന്ന ജീവിതം ഒരുക്കി തരണമേ. നിരാശയിലേക്കോ ദുഃഖത്തിലേക്കോ വീണു പോകാതെ ഈ പ്രതിസന്ധിയെ ഞങ്ങൾ അതിജീവിക്കും എന്ന നിന്റെ സന്നദ്ധി തീരുമാനിക്കുവാൻ ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ. പ്രാർത്ഥനയിൽ ഉറക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അതിന്റെ സന്നിധി സമർപ്പിക്കുന്നു. കർത്താവേ, പലവിധമായ പ്രയാസങ്ങൾ, രോഗങ്ങളിലൂടെ, മാനസിക ക്ലേശങ്ങളിലൂടെ, ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെ നീങ്ങുന്ന മക്കൾ ഞങ്ങൾ ഇത്രത്തോളം ശാന്തമായി ഇവിടെയിരിക്കുമ്പോൾ അവിടെ വേദനകളിൽ കഴിയുന്ന, പ്രയാസങ്ങൾ കഴിയുന്ന, പല സ്ഥലങ്ങളിലായി പ്രതിസന്ധികളുടെ നടുവിൽ നട്ടം തിരിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഒരേ മനസ്സോടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ട് വന്ന ആളുകൾ നിന്റെ സന്നദ്ധിയെ കാണിച്ച ആത്മാർത്ഥതയെ പരിഗണിച്ച ദൈവമേ, ഞങ്ങളുടെ മനസ്സ് നിന്റെ സന്നദ്ധിയിലേക്ക് ആ നിന്റെ മക്കളെ ഉയർത്തുന്നു. അവരുടെ മേൽ നിന്റെ കൃപ വർഷിക്കണമേ, കരുണ തിരിയണമേ, ആശ്വാസം കൊടുക്കണമേ. കോവിഡ് രോഗബാധിതരെല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകത്തിൽ നിന്ന് ഈ വലിയ വ്യാധിയെ ഉന്മൂലനം ചെയ്യണമേ. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരെ അവിടുന്ന് സംരക്ഷിച്ചു കൊള്ളണമേ. വാക്സിനേഷൻ മുഖാന്തരം പുതിയ ആത്മവിശ്വാസവും ആത്മവീര്യവും വീണ്ടെടുക്കുവാൻ ലോക ജനതയ്ക്ക് സംഗതിയാക്കണമേ. കർത്താവും ദൈവവും ഈ കൂട്ടായ്മയെ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഭാരങ്ങളോ തീർന്നവരുണ്ടെങ്കിൽ അവർക്ക് നീ സമാശ്വാസം കൊടുക്കണമേ, ധൈര്യപ്പെടുത്തണമേ. കർത്താവെ, മാളികമുറിയിൽ അടയ്ക്കപ്പെട്ടിരുന്ന മുറിയിൽ ഭയത്തോടിരുന്നവരുടെ മേൽ ഉയർത്തപ്പെട്ട ആണിപ്പാടുള്ള ആ കരം, ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ആ വലിയ സാന്നിധ്യ സമാധാനം നിന്റെ മക്കളുടെ ഹൃദയങ്ങളിൽ, കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ, കൊച്ചുമക്കളിൽ, പ്രിയപ്പെട്ടവരിൽ, മാതാപിതാക്കൾ എല്ലാവരും വ്യാപരിക്കണമേ. അധിരാസനത്തോട് കരുണ തോന്നണമേ. വൈദികരെയും എല്ലാ മക്കളെയും അവിടെ ആശീർവദിക്കണമേ. നമ്മളുടെ വാങ്ങിപ്പോയിട്ടുള്ളവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് പുതിയ സ്തോത്രവും കരയിക്കുന്നു ഇപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ.
ജോയിൻ ചെയ്തിട്ടുണ്ടോ? നാസഭ നടത്താം. അച്ഛൻ ജോയിൻ
ആശീർവാദിച്ചു. നാം എല്ലാവരുടെ കൂടിയും പ്രത്യേകിച്ച് പ്രാർത്ഥന ഗ്രൂപ്പിലൂടെ അവരുടെ കുടുംബങ്ങളോടെയും കുഞ്ഞുങ്ങളോടുകൂടിയും നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും പ്രത്യേകമായിട്ട് നാട്ടിൽ നിന്ന് നമുക്ക് വചനം സംസാരിച്ച ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛനോട് കൂടിയും എല്ലാ അദ്ദേഹത്തിന്റെ പ്രവർത്തനവും കൂടി ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
വളരെ നന്ദി അച്ഛൻ, വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് വന്നിയ മോഹൻ ജോസഫ് അച്ഛൻ, അവിടെ രാത്രിയായെന്നറിയാം, എങ്കിലും ഞാൻ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം എന്നാവശ്യപ്പെട്ടോ ഒരു മടിയും കൂടാതെ അച്ഛൻ സന്തോഷത്തോടെ അതിൽ സംബന്ധിക്കുകയും വളരെ അനുഗ്രഹീതമായ, നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ശ്രേഷ്ഠമായ ഒരു വചനം നമുക്ക് പകർന്നു തന്നതിൽ ഒരുപാട് സ്നേഹം നന്ദി അറിയിക്കുന്നു. ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, അച്ഛൻ ഇങ്ങനെ ഇവിടെ താമസിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഓരോ പള്ളികളും പലപ്പോഴും ഇങ്ങനെ പ്രസംഗത്തിനായിട്ട് ആവശ്യപ്പെടും. നമ്മൾ ഈ നമ്മുടെ എഫ് എം റേഡിയോ ഒക്കെ തുറന്നു വെക്കുന്നത് പറ്റും, ഓരോ ചാനൽ മാറ്റുന്നത് പോലെ അതിനോടത്ര പ്രസംഗിച്ചു കഴിയുമ്പോഴത്തേക്ക് അടുത്ത പ്രസംഗം. അപ്പം ആര് ആവശ്യപ്പെട്ടാലും നിരന്തരം പ്രസംഗിക്കത്തക്കോണമുള്ള ഒരുക്കവും അറിവും അച്ഛന് ദൈവം പകർന്നു തന്നിട്ടുണ്ട്. അത് കൂടുതലായി സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ആത്മീയ ജീവിതത്തിന് വഴികാട്ടിയായി അച്ഛന്റെ വാക്കുകളും ചിന്തകളും പ്രയോജനം ചെയ്യട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അച്ഛൻ ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടാമയുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ വിലയേറിയ വാക്കുകളും സാന്നിധ്യവും ഇതിലുണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ ജോയിൻ ചെയ്ത എല്ലാവരോടും ഉള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. വന്ന മാമൻ അച്ഛന് ചില തിരക്കായിട്ടാണ് എടുത്ത് മാമനച്ഛനെ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. പന്നി ബി ശിവരി സച്ചൻ, ഐസക് വിപ്രാ സച്ചൻ, ബിജോയിസൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരോടും, വിവിധ സ്ഥലങ്ങളുടെ ഇതുകൊണ്ടിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക സഹോദരങ്ങളോടും സ്നേഹം നന്ദി അറിയിക്കുന്നു. ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗികളായി നമ്മളെ പേരോർത്ത് പറഞ്ഞവരെയൊക്കെ നിങ്ങൾ ദയവായിട്ട് പേര് പേപ്പറിൽ എഴുതി വെച്ച് അവസരമുള്ളപ്പോഴൊക്കെ അവരുടെ ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായിട്ട് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഈ രോഗികളൊക്കെ നമ്മുടെ പ്രാർത്ഥന ഒരുപാട് ആവശ്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഈ പേരുകളൊക്കെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ പേര് പറയുമ്പോൾ തന്നെ കഴിവതും നിങ്ങൾ എഴുതി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഓർക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഇതിനുവേണ്ടി അല്പമായ ദൈവം സഹായിക്കുന്ന എല്ലാവരും ദൈവകാര്യങ്ങൾ സമർപ്പിക്കുന്നു. ബൈബിൾ വായിച്ച കുഞ്ഞമാമ, അതുപോലെ തന്നെ ഇതിന്റെ അഭിപ്രായ ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം ബ്രാൻ എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.